ഹല്ലേലൂയ. എല്ലായിടത്തും എല്ലാ സ്ഥലത്തും നമ്മെ എല്ലാവരെയും കർത്താവ് ജയോത്സവമായി നടത്തിയതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
I thank the Lord who has at every place and at every occasion led us with victory.
തൃക്കൈ തുറക്കുമ്പോഴാണ് ജീവനുള്ളതിനൊക്കെയും നന്മയുണ്ടാകുന്നത്. ദൈവത്തിൻ്റെ തൃക്കൈ നമ്മുടെ മേൽ തുറന്നു വെച്ചിരുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു.
I thank the Lord that he has opened his hands for us and it's only when he opens up his arms that we receive the richness of life.
ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന തിരുവചന ഭാഗത്തിൻ്റെ ഒരു ശീർഷകമായിട്ട് ഞാൻ നാല് കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, കൺവിക്ഷൻ, കൺഫഷൻ, ഫോർഗീവ്നെസ് ആൻഡ് ക്ലെൻസിങ്.
The four subheadings of what I intend to speak on today is confession, conviction,
forgiveness and cleansing.
Forgiveness and cleansing.
പാപബോധം, ഏറ്റുപറച്ചിൽ, പാപക്ഷമ, ശുദ്ധീകരണം.
Conviction, confession, conviction, forgiveness and holiness.
ഇങ്ങനെ നാല് കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ പെട്ടെന്ന് വിചാരിക്കരുത് വലിയൊരു ദൈവശാസ്ത്രം പറയാനാണ് ശ്രമിക്കാൻ പോകുന്നതെന്ന്.
Because I have mentioned these four things, do not think that I am going to talk about something really deep from theology.
എന്റെ യാത്രയിലെ ഒഴിവു സമയങ്ങൾ കിട്ടിയപ്പോൾ ഞാൻ ചിന്തിച്ചതും കേട്ടതും ധ്യാനിച്ചതുമായ കാര്യങ്ങൾ ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി വെച്ചത് ഒരു വലിയ എഴുത്തായി മാറി. അപ്പോൾ അത് ഞാൻ അതിൽ നിന്നൊരു ഭാഗം അടർത്തിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്.
What I wish to speak to you all from today is from the times that I was at rest during my times of travel, which I wrote down in my diary, which has taken the form of a long letter.
Charchi varumba sadharana veliya diary kondararalla, pakshe innu veliya oru pustham aayittanu vannirikkunnu.
Usually when I come to the church I don't bring a big book, but today I have come with a diary.
Angana diary kondu nadakkadakku nokkunna oru swabhaavam illengilum innu enikku chalappol ente sandesham vaayikkande aavashyam varaarund.
Though I do not have a habit of actually reading off from a diary, I might have to do that today.
Paapathinte paapabodham, paapathinte ettuvarchil, adinu shesham labhikkunna paapakshama, adinte avasaanamaya shuddhikaranam, idu naalum thodarmanamaya naalu kaaryangalaanu.
These four things that I mentioned, that about conviction of sin, the confession of sin, forgiveness of sin and cleansing from sin, is a continuous process.
ഞാനത് നിങ്ങളോട് ചില നാളുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇങ്ങനെ ഒരു സൺഡേ പറയാൻ പറ്റുന്ന കാര്യമല്ല.
These are topics that really require a few days rather than just a day to tell it to you all.
രണ്ട് പ്രശ്നമാണ് എൻ്റെ മുമ്പിലുള്ളത്. ഒന്ന്, എനിക്കൊരു ട്രാൻസ്ലേറ്റർ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് എൻ്റെ സ്വദേശത്തെ ശൈലിയിലൊന്നും അങ്ങനെ പറയാൻ പറ്റത്തില്ല.
One main problem I have is that of translation, so I can't really say in the usual style that I do.
പൊതുവെ ഞാൻ ഏറ്റവും കൂടുതൽ ഡിസോണർ ചെയ്യുന്നത് കൂടെ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളെയാണ്. But today I have to consider our translator also. ഞാൻ ഈ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പാപം ക്ഷമിക്കുന്ന ദൈവത്തിൻ്റെ ഹൃദയം നിങ്ങൾ അറിയാതെ ഈ ഈ കാര്യങ്ങൾ പഠിക്കുന്നതിൽ അർത്ഥമില്ല.
I believe that there is no use in understanding these things without knowing the God who forgives our sin.
ചില കാര്യങ്ങൾ ഞാൻ റിവേഴ്സ് ഓർഡറിലായിരിക്കും സംസാരിക്കുന്നത്. ചില കാര്യങ്ങൾ വളരെ ഫണ്ടമെൻ്റൽ ആയിട്ട് നിങ്ങൾക്ക് തോന്നും. ബട്ട് സ്റ്റിൽ ഐ ബിലീവ് ദാറ്റ് സീ ദീസ് ആർ ദ ഫണ്ടമെൻ്റൽ തിങ്സ് വിച്ച് വി ഹാവ് ടു നോ എവറി ഡേ ഇൻ അവർ ലൈഫ് ആസ് ഫാർ ആസ് ദ ഫോർഗിവ്നെസ് ഈസ് കൺസേൺ.
ഐ ഡിസയർ ടു കീപ് ബിഫോർ യു ദ ഫണ്ടമെൻ്റൽ ടെനറ്റ്സ് ഓഫ് ദ ക്രിസ്ത്യൻ ഫെയ്ത്ത് വിച്ച് യു മേ ഹാവ് ഹേർഡ് മെനി നമ്പർ ഓഫ് ടൈംസ്.
ദൈവം പാപത്തെ വെറുക്കുന്ന ദൈവമാണ് എന്ന് നമുക്കറിയാം.
വി നോ ദാറ്റ് ഗോഡ് ഇസ് എ ഗോഡ് ഹു ഹേറ്റ്സ് സിൻ.
പക്ഷേ ദൈവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാപം ഇരിക്കുന്നതും ദൈവത്തിന് ഭയങ്കര അസ്വസ്ഥതയാണ്.
But not only that, sin being in the heart of a person is also something that causes God great unrest.
എത്രയും വേഗം ഒരു മനുഷ്യന്റെ പാപത്തെ ക്ഷമിക്കണമെന്നതാണ് ദൈവത്തിന്റെ ആഗ്രഹം.
God's great desire is to forgive a man's sin as quickly as possible.
പിശാചിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു മനുഷ്യനിൽ എത്രയും നാൾ ആ പാപം നിലനിൽക്കുന്നു അത്രയും നല്ലതായിട്ടാണ് പിശാച് കാണുന്നത്.
And Satan delights in the fact that sin continues to remain in the heart of a person.
എന്നാൽ നമ്മിൽ നിന്ന് എത്രയും വേഗം പാപത്തെ മായ്ക്കണം എന്ന് മനസ്സുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം.
But our God desires that he wants to remove sin from our heart as soon as possible.
നമ്മിൽ നിന്ന് എത്രയും വേഗം പാപം നീക്കണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ് തനിക്ക് അതിനുവേണ്ടി വലിയ ചിലവ് കൊടുക്കാൻ കർത്താവിന് മനസ്സ് വന്നത് എന്ന് നിങ്ങൾ മറന്നു പോകരുത്.
It is the same desire that drove him to make such a big sacrifice for each of us.
താൻ ഈ ലോകത്തിൽ ഏറ്റവും ചിലവ് ആക്കിയത്, തനിക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് ഉണ്ടായത് നമ്മുടെ പാപം ക്ഷമിക്കുന്ന വിഷയത്തിലാണെങ്കിൽ നമ്മുടെ പാപം നമ്മോട് ചേർന്ന് നിൽക്കുന്നതിന് ദൈവത്തിന് ഒട്ടും തന്നെ താല്പര്യമില്ല.
ഇഫ് ഫോർ ആർ സിൻ ഹി ഹാസ് പെയ്ഡ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് പ്രൈസ് ദെൻ ഇറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദി ഫാക്ട് ദാറ്റ് സിൻ ഈസ് ഇൻ അസ് ഈസ് ദി ലീസ്റ്റ് ലൈക്കബിൾ തിങ് ദാറ്റ് ഇറ്റ് ഇൻ ഹിം.
തനിക്ക് ചിലവ് വന്ന ഏക കാര്യം പാപപരിഹാരം എന്ന വിഷയമായതുകൊണ്ട് ഒരുവൻ പാപത്തോട് പാപം ഏറ്റുപറയുന്നത് കണ്ടാൽ ആ നിമിഷം ദൈവകൃപ അവിടെ ഓടി വരും.
Because he has paid such a great price for the sin to be removed from us, if he sees a man who is ready to repent, immediately sin is forgiven of that man.
അത്യുത്സാഹത്തോടെ ദൈവം ഓടി വരുന്ന ഇടം ഒരു വ്യക്തി തന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്ന നുറുങ്ങുന്ന സമയമാണ്.
God comes quickly to a man who breaks and confesses his sin in his presence.
കർത്താവിന് വലിയ ചിലവ് വന്ന കാര്യത്തോട് ഒരുവൻ പ്രതികരിക്കുമ്പോൾ ആ മുടക്കിയ മുഴുവൻ മുതൽ മുടക്ക് അവന്റെ ഏറ്റുപറച്ചിലേക്ക് ദൈവം കൊണ്ടുവരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു.
When a person surrenders before this surrenders in this repentance, God quickly comes and rescues him from it.
നിങ്ങളുടെ കുട്ടി പുറത്ത് വീട്ടിലെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പുറത്തു വന്ന് നോക്കിയപ്പോൾ അവന്റെ ദേഹത്ത് ഒരു പാമ്പ് ചുറ്റിയിരിക്കുന്നതായിട്ട് നിങ്ങൾ കാണുന്നു.
Imagine that your child is playing outside and there is a snake that is wrapped around him.
ആ പാമ്പ് എത്രയും വേഗത്തിൽ അവന്റെ ശരീരത്തെ വിട്ടു പോകണം എന്നതാണ് ഒരപ്പൻ എന്ന നിലയിൽ നിങ്ങളുടെ ആഗ്രഹം.
As a father, your greatest desire would be that the snake should really unwind itself and go away as quickly as possible.
ഇതുപോലെ നിന്നോട് ചേർന്ന് നിൽക്കുന്ന പാപത്തെ നിലയിൽ നിന്ന് ഉരിഞ്ഞു കളയണമെന്ന് അതിഭയങ്കര വാഞ്ചയുള്ള ഒരു ദൈവം നമുക്കുള്ളതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
In the same way, we have a God who greatly desires that sin would completely be removed from our heart, and I praise God for that.
സ്വർഗ്ഗത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഒരു വിശ്വാസി കാർ വാങ്ങിക്കുമ്പോഴല്ല എന്നാണ് ബൈബിൾ പറയുന്നത്, മറിച്ച് സ്വർഗ്ഗത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഒരു മനുഷ്യൻ തന്റെ പാപം ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടുമ്പോഴാണ്.
The word of God says that heaven delights in this, that a man and rejoices in this, that a man has left his life of sin rather than a man who has bought a car.
ഒന്നുകൂടെ ഞാൻ പറയട്ടെ, സ്വർഗ്ഗത്തിന് ഏറ്റവും ചിലവ് എന്ന കാര്യത്തോട് ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ പ്രതികരിക്കുമ്പോഴാണ് സ്വർഗ്ഗത്തിൽ ഏറ്റവും വലിയ സന്തോഷമുള്ളത്.
Heaven greatly delights in this, that a man has responded to God's greatest cost that he has paid for him.
അതുകൊണ്ടാണ് യേശുവിന് അവന് ഇട്ട പേര് നമ്മുടെ പാപത്തെ ക്ഷമിക്കുക എന്ന കാര്യത്തോടുള്ള ബന്ധത്തിലാണ് യേശുവിന് പേരിട്ടത്.
ഇവൻ ജീസസ് നെയിം വാസ് ഗിവൻ വിത്ത് റെസ്പെക്ട് ടു ദി ഫോർഗിവ്നെസ് ഓഫ് ഔർ സിൻസ്.
യേശുവിന്റെ പേരെന്താ? യേശുവിന്റെ പേരിന്റെ അർത്ഥം എന്താ?
വാട്ട് ഇസ് ദി മീനിങ് ഓഫ് ദി നെയിം ഓഫ് ജീസസ്?
അവൻ തന്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുകയുണ്ട്. അതുകൊണ്ട് തന്റെ പുത്രനിട്ട പേര് തന്നെ അതായതുകൊണ്ട് എന്റെ ഹൃദയം പൂർണ്ണമായിട്ട് ഇക്കാര്യത്തിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നു. ഒരു മനുഷ്യൻ തൻ്റെ പാപത്തോട് എപ്പോഴാണോ നീരസപ്പെട്ട് നിൽക്കുന്നത് അപ്പോഴൊക്കെ സ്വർഗം അവിടെ ഇറങ്ങി വരുന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു.
The name of Jesus itself means that he will save his people from their sins, and that is why I am with the Lord in this, that he will quickly come to those people who are ready to give up their sin.
ഒരു വ്യക്തി തന്റെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും മറു സൈഡിൽ മറ്റൊരു വ്യക്തി തന്റെ പാപത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ കണ്ണീരൊഴുക്കുകയും ചെയ്യുന്നെങ്കിൽ എന്റെ വിശ്വാസം ദൈവം ആദ്യം പരിഗണിക്കുന്നത് രോഗശാന്തി ആയിരിക്കത്തില്ല. പാപത്തോട് കരയുന്ന നിലവിളിക്കുന്ന ഒരുവന്റെ പ്രാർത്ഥനയ്ക്കാണ് ദൈവം ആദ്യം മറുപടി കൊടുക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അവന്റെ പുത്രന്റെ പേര് തന്നെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കുക എന്നതാണ്.
If there are two people, one who is praying for a deliverance from sickness and another who is praying for deliverance from a sin, I believe that God, who named his own son as the deliverer of the people's sin, would deliver the person from his sin rather than the one from sickness.
ഒന്നിന്റെ കേൾവിക്കാരായ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് ആമുഖമായി പറയട്ടെ, കർത്താവ് പാപം ക്ഷമിക്കുന്ന കാര്യത്തിൽ അല്പം പിശുക്കനാണോ അല്ലെങ്കിൽ അല്പം വൈമനസ്യമുള്ളവനാണോ അതോ ഈ കാര്യത്തിൽ ദൈവത്തിന് അങ്ങനെ അങ്ങോട്ടൊരു വലിയ ഉത്സാഹമില്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ ഞാൻ പറയട്ടെ, ഈ ലോകത്തിൽ ദൈവം ഓടി വന്ന് ഉത്സാഹത്തോടെ ഒരു കാര്യം കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരുവൻ തൻ്റെ പാപത്തെ ഏറ്റുപറയുന്ന ഇടമാണ്.
If any one of us thinks that God is slow to forgive our sins or he's a miser in this matter, let us be assured today that if we run into his presence, he will quickly forgive us our sins.
പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ എന്ന ചോദ്യത്തിന് കർത്താവ് ഒരു ഉപമ പറഞ്ഞു.
There was this parable that the Lord Jesus himself said when asked about whether the prayer of a sinner would be answered.
ആ ഉപമ എങ്ങനെയായിരുന്നു? ഒരു മനുഷ്യൻ മാറത്തടിച്ചുകൊണ്ട് ദൂരത്ത് നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ പാപിയായ എന്നോട് കരുണ കാണിക്കണമേ. ആ പാപിയായ മനുഷ്യൻ പാപിയായ എന്നോട് കരുണ കാണിക്കണമേ എന്ന് നിലവിളിച്ച് പറഞ്ഞ ആ കാര്യം യേശുനാഥൻ വളരെ പ്രശംസിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കർത്താവ് പാപിയുടെ പ്രാർത്ഥന കേൾക്കുന്നിടത്താണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ശ്രദ്ധയിരിക്കുന്നത്.
We know of the parable where the tax collector goes into God's presence and he beats his chest and says, "Oh God, have mercy on me, a sinner." And if Jesus specifically mentions that in one of his parables, it just shows how important a sinner's prayer in that matter is before God's eyes.
Odiyan churukamayittu parayatte ninde paavam shamikkunnathil deivam atulsaahiyaana deivathinte ettavum veliya taalpariyam ninde paavathe nil ninnu ethrayum vegathil ethrayum doorathu ethrayum aazhathil മാറ്റിക്കളയാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്.
I want to say this with a strong conviction that no matter how great your sin is, God greatly delights in removing and forgiving that sin, however deep, however wide it may be. He wants to take it as far as possible from you.
വേദോസത്തിലെ ചില വാക്യങ്ങൾ നമുക്ക് പരിചിതമാ, വായിക്കണ്ട.
Some verses that I mentioned here are very common to us.
ദൈവം പാപത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ മനസ്സ് എന്താണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം.
With respect to sin, let us look at what God's heart is.
ഒന്ന്, അവൻ ഇങ്ങനെ പറഞ്ഞു, ആ പടിഞ്ഞാറും കിഴക്കും തമ്മിൽ എത്ര ദൂരമുണ്ടോ ഞാൻ നിന്റെ പാപങ്ങളെ നിന്നിൽ നിന്ന് അത്രയും ദൂരേക്ക് ആക്കിയിരിക്കുന്നു.
First he says that as far as the east is from the west, so I have separated your sin from you.
നിന്നിൽ നിന്ന് ഏറ്റവും ദൂരത്ത് നിർത്താൻ ദൈവം ആഗ്രഹിക്കുന്ന ഒരു പാപം, നീ ഏറ്റവും ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്ന പാപത്തെ നിന്നിൽ നിന്ന് ഏറ്റവും ദൂരത്തേക്ക് മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു സ്വർഗീയ പിതാവും ഉണ്ട് നിനക്ക്.
We must understand that the father wants to separate us as far as the east is from the west, our sin which we so want to closely cling to us.
രണ്ടാമത്തെ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ പാപങ്ങളെ നിന്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞിരിക്കുന്നു.
And secondly he says that I have thrown your sins behind you.
ദൈവത്തിന്റെ പിറകിൽ ദൈവം പാപത്തെ എറിയുകയാണ്.
He is throwing your sins behind him.
മൂന്നാമത് നാം വായിക്കുന്നുണ്ട്, നിങ്ങൾ എന്റെ അടുക്കൽ വാ, നിങ്ങൾ എന്നോട് വാദിക്കുക, നിങ്ങളുടെ ഏത് വലിയ പാപവും ആയിട്ട് നിങ്ങൾ എന്റെ അടുക്കൽ വാ, ഞാൻ അതിനെ എന്താക്കി തീർക്കാം.
And thirdly he says that come let us reason, however dark your sin may be, however scarlet it may be, I will wash it and make it as white as snow.
കർത്താവ് എഫ്രയീമിനെ കുറിച്ച് പറയുന്നുണ്ട്, എഫ്രയീം എൻ്റെ വത്സല പുത്രനാണ്, എനിക്ക് അവനോട്, അവൻ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോൾ എനിക്ക് അവൻ്റെ തെറ്റിനോട് എനിക്ക് വേദനയുണ്ടെങ്കിലും എൻ്റെ ഹൃദയത്തിൽ അവനോട് എനിക്ക് സ്നേഹമുണ്ട്. അവൻ്റെ പാപം ക്ഷമിച്ചു കൊടുക്കുന്നത്, അവൻ്റെ പാപത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് നീരസമുള്ളപ്പോഴും അവൻ്റെ പാപം ക്ഷമിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വർഗീയ പിതാവ്.
And fourthly we see the example of how God talks about his son Ephraim. He says, Ephraim is my dear son, despite him sinning and going away from him, I still love him, but I despise the sin that is in him.
പ്രിയുള്ള രേഖസ്കേലിന്റെ പുസ്തകത്തിന്റെ 18-ാമത്തെ അധ്യായത്തിലെ ഒരു വാക്യം കൂടെ ഞാൻ ഈ കാര്യത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരുത്താൻ ആഗ്രഹിക്കുന്നു. ബുക്ക് ഓഫ് എസ്കേൽ ചാപ്റ്റർ 18 23-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം.
Verse 23 onwards.
ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ? അവൻ തന്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് ജീവിക്കണമെന്നല്ലയോ എന്റെ താല്പര്യം.
ദുഷ്ടന്റെ മരണത്തിൽ ആർക്കെങ്കിലും താല്പര്യം ഇല്ലെങ്കിൽ അത് ആർക്കാണെന്നറിയാവോ? സ്വർഗത്തിലെ ദൈവത്തിനാണ്.
If there is any single person who really hates the death of the wicked, then it is the Lord himself.
ഒരു ദുഷ്ടൻ അവൻ എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്ന് ചിലപ്പോൾ അവന്റെ അമ്മ പോലും വിചാരിക്കും.
There might be instances where a wicked man's own mother may think, I wish that he would die.
ദുഷ്ടനായ ഒരു മനുഷ്യന്റെ ഭാര്യ പോലും ചില സമയത്ത് ചിന്തിച്ചെന്നിരിക്കും, അയ്യോ ഈ മനുഷ്യൻ ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി.
There may be instances where even the wife might think that why doesn't this man really die.
പക്ഷേ ദുഷ്ടത ചെയ്ത ഒരു മനുഷ്യന്റെ മരണത്തിൽ ഒറ്റ ഒരാൾ മാത്രമാണ് സന്തോഷിക്കാത്തത്, അത് അവന് വേണ്ടിയും കൂടെ മറുവിലയായി തീർന്ന കർത്താവിന് അവൻ മരിക്കുന്നതിൽ വളരെ ദുഃഖമാണുള്ളത്.
Even if the whole world desires a man to die because of his wickedness, God, who sacrificed his own son, would never take pleasure in his death.
ഉണ്ട് നിന്റെ പാപം ക്ഷമിക്കുന്നതിൽ അത്യുത്സാഹിയായ ഒരു ദൈവത്തിന് നീ പാപത്തിൽ മരിക്കുന്നത് വളരെ ദുഃഖമുള്ള കാര്യമാണെന്ന് മറന്നു പോകരുത്.
The Lord who delights in forgiving and forgetting your sin greatly is saddened by the fact that you are dying in your sin.
31 32 വാക്യങ്ങൾ വായിക്കാം. 18-ന്റെ
verses 31 and 32.
Yeah, the same chapter.
നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളൊക്കെയും നിങ്ങളിൽ നിന്ന് എറിഞ്ഞു കളവീൻ. നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും സമ്പാദിച്ചു കൊള്ളുവീൻ. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ എന്തിനു മരിക്കുന്നു?
ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ എന്തിനു മരിക്കുന്നു? എനിക്ക് പുതിയൊരു ഹൃദയം നിനക്ക് തരാൻ കഴിയുമ്പോൾ നിന്റെ കഠിനപ്പെട്ട ഹൃദയവുമായിട്ട് നീ എന്തിന് മരിക്കുന്നു? ദൈവത്തിന് ഒരു മനുഷ്യന്റെ ഹൃദയം മാറ്റിവെക്കാനാ ഇൻട്രസ്റ്റ്.
And God greatly desires that he wants to give us a new heart and a new spirit. Why should we die in our sin is his question.
ee logathe thalkaligamayi jeevichirippan oru heart transplantation heart maati vekkan vendi aalkar endu mathram odunu.
There are so many people who are running around looking for a heart to get transplanted for a temporary life on this earth.
adire vendi ethrayo panapirivugal nadathunu.
There are so many they are trying to gather a lot of money for the same.
എത്ര നല്ല ഹോസ്പിറ്റലുകൾ അന്വേഷിച്ച് നടക്കുന്നു.
They are looking around for a lot of resources and hospitals.
കുറച്ച് നാളും കൂടെ സ്വന്തഹിതം ചെയ്യാൻ വേണ്ടി ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഓടുമ്പോൾ കർത്താവ് പറയുകയാണ്, നിന്റെ ആ ഹൃദയത്തിന് ആ ഹൃദയം കൊണ്ട് നിനക്കുണ്ടാകാവുന്നതിനേക്കാൾ വലിയ ദുരന്തം നിന്റെ ഹൃദയകാഠിന്യത്തിനുണ്ട്. ആ ഹൃദയം മാറ്റിവെക്കാൻ എനിക്കും മനസ്സാണ്. നീ എന്തിനാണ് ഹൃദയകാഠിന്യത്തിൽ മരിക്കുന്നത്? പുതിയൊരു ഹൃദയം തരാൻ എനിക്ക് കഴിയും, എനിക്ക് കഴിയും.
When people are running around to live for a little longer while to do their own will, to run around for a new heart to get transplanted, how much more that God says that you come to me and I will remove that heart that is full of hardness and sin and I will give you a new heart which will live unto eternity.
പാപബോധം, പാപമേറ്റുപറച്ചിൽ, പാപക്ഷമ, ശുദ്ധീകരണം, ഈ കാര്യങ്ങളുടെ അടിത്തറയായി ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് ഒരു പുതിയ ഹൃദയം തരാനും നിങ്ങൾ ഹൃദയപൂർവ്വം ഏറ്റുപറഞ്ഞ പാപത്തെ ആ ക്ഷണത്തിൽ ക്ഷമിപ്പാനും സ്വർഗം വളരെ വ്യഗ്രതയോടെ ഇരിക്കുകയാണ്.
With respect to the four topics I mentioned, first thing I really want to cement as a conviction in your heart is that God greatly desires, heaven is rejoicing at seeing your sins being forgiven.
നിങ്ങളെ ക്രൂശിലെ കള്ളനെ നോക്കുമ്പോൾ, ക്രൂശിൽ കിടന്ന കള്ളന്മാരെ നോക്കുമ്പോൾ,
when you look at the thieves on the cross,
രണ്ട് കള്ളന്മാർ ഒരുപോലെ യേശുവിനെ ദുഷിച്ചു.
We saw that both of those thieves were again and again grumbling against Jesus.
എന്നാൽ ഒരു കള്ളന് കുറച്ച് കഴിഞ്ഞപ്പോൾ മാറ്റം വന്നു, മാനസാന്തരം വന്നു.
But one of the thieves had a repentance.
അവന് വന്ന മാനസാന്തരത്തിന്റെ കാരണം എന്താണെന്ന് എഴുതിയിട്ടില്ലെങ്കിലും ഞാൻ ഊഹിക്കുകയാണ്.
We do not know what was the reason for that thief to really repent, but I assume it to be this.
ഒരുപക്ഷേ യേശു ആ തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയായിരിക്കും അവന്റെ മനസ്സിനെ ഇളക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
I believe that it is Jesus' prayer for those people who were hurling abuses at him and who put him on the cross that really changed his heart.
എന്തായിരുന്നു യേശുവിന്റെ പ്രാർത്ഥന?
What was Jesus' prayer?
ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ.
His prayer was, Father, they do not know what they are doing, forgive them.
തന്നെ ഇത്ര ക്രൂരമായിട്ട് പീഡിപ്പിച്ച് കുരിശിൽ കയറ്റിയ മനുഷ്യരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ക്രിസ്തുവായിരിക്കാം അവന്റെ മനസ്സിനെ മാറ്റിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
I believe the Jesus who prayed for those people who crucified him and who cruelly abused him, lying on that cross, he forgave them in prayer.
അപ്പോൾ ഈ കള്ളൻ ശ്രദ്ധിച്ചതെന്താണ്? ഞാൻ എന്റെ മനസ്സ് പറയുന്ന ഇതാണ്.
And this is what my heart says the thief might have noticed.
Even where ആരോട് പ്രാർത്ഥിക്കുകയാണ്, ഇവരുടെ പാപങ്ങളെ ക്ഷമിക്കണമേ.
This man Jesus is praying to someone else to forgive their sins.
അപ്പൊ കള്ളൻ ഒരു കാര്യം പിടികിട്ടി, ഞങ്ങളുടെ കാണാമറിയാത്ത ഒരു മനുഷ്യനെ ഇരിപ്പുണ്ട്, പാപങ്ങളെ ക്ഷമിക്കാൻ കഴിയുന്നവൻ എന്ന് അവൻ അവിടെ വെച്ച് തിരിച്ചറിയുകയാണ്.
The thief really understands that there is a person who is not visible to our eyes who is really able to forgive our sins.
ഇവൻ ആരാണ്ടോട് പാപങ്ങളെ ക്ഷമിക്കാൻ പറയുന്നു?
He notices Jesus praying to someone who is able to forgive their sins.
എന്റെ പാപത്തിനെ ചാട്ട കൊണ്ട് അടി കിട്ടിയ ശേഷമാണ് ഞാൻ ന്യായാധിപന്മാരുടെ ഭാഗത്ത് നിന്ന് കുരിശിലേക്ക് വന്നത്.
He starts to think that it is because of my sins that I have really been beaten and put on this cross.
പക്ഷേ ഞാൻ ഇവിടെ വെച്ച് വേറൊരു സത്യം കാണുകയാണ്, എന്റെ പാപത്തിനും കൂടെ ക്ഷമയാചിക്കുന്ന മാറാത്ത ഒരുവൻ അങ്ങേ തലക്കിൽ ഉണ്ടെന്ന് ഇവന്റെ പ്രാർത്ഥന വെളിവാക്കുന്നു. അത് അവന്റെ ജീവിതത്തെ സ്പർശിച്ചു.
And the thing that really touches his heart is there is someone who is not visible to me, to my eyes, but he is praying and he is asking for forgiveness, and that is coming true.
പാപം ക്ഷമിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഒരു മനുഷ്യൻ തിരിച്ചറിഞ്ഞപ്പോൾ ആ മനുഷ്യൻ കുരിശെ തന്നെ കടന്നുകൊണ്ട് യു ടേൺ അടിക്കുകയാണ് ദൈവത്തിങ്കിലേക്ക്.
When the thief realizes that there is someone who forgives my sin, there is a God who forgives my sin, even lying on that cross in his deathbed, he is taking a U turn towards God.
Hallelujah. കുരിശിൽ കിടക്കുന്ന മനുഷ്യന് ഒരു യൂട്ടേൺ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്ന് നിനക്കൊരു യൂട്ടേൺ ഇല്ലാത്തത്?
If there is a U-turn for a man lying on a cross right just before his death, how much more should it be?
ക്ഷമിക്കുന്ന ഒരു സ്ഥാതൻ ഉണ്ട് എന്ന് നീ തിരിച്ചറിയുമ്പോഴാണ് നിനക്ക് നിന്റെ പാപത്തെ ഏറ്റുപറയാൻ ഉത്സാഹം ഉണ്ടാകുന്നത്.
It is only when we realize that we have a father who forgives our sins that we will really be motivated to repent of our sins.
ഇവിടെയിരിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും വഴി അടഞ്ഞിട്ടില്ല. അവൻ അവന്റെ ജീവിതത്തിന്റെ പരാജയത്തിൽ നിന്ന് യൂട്ടേൺ അടിക്കാൻ കഴിയും. ഹാലലൂയ. ക്രൂശിലേക്ക് നോക്കിയാൽ മതി, അവനവിടെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ നമുക്ക് ആർക്കും കാണാത്ത താരകങ്ങൾക്കപ്പുറത്ത് സിംഹാസനമിട്ടിരിക്കുന്ന ഒരു ദൈവം പാപം ക്ഷമിക്കുന്നവനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവൻ അടുത്തവനെയും കൂടെ ശകാരിച്ചിട്ട് പറയാണ്, ഇല്ല, നമുക്ക് ഈ പാപത്തിന്റെ ന്യായവിധി സ്വയം സ്വീകരിക്കേണ്ടിയിരിക്കുന്നു, കാരണം അങ്ങേപ്പറെ ഇതിനുവേണ്ടി വേദനിക്കുന്ന ഒരുവനുണ്ട്.
Looking at the thief on the cross, I just want to say this, that it is never too late for any one of us sitting here. If we just run to the Lord, he is ready to forgive us, and we know that there is someone beyond who has given his son who is suffering on the cross for us, and that should motivate us to run to him to forgive our sins.
നിനക്ക് നിന്റെ പാപത്തെ അംഗീകരിക്കാനായിട്ട് മനസ്സ് വരുന്നത് എപ്പോഴാണ് അറിയാവോ? പാപം ക്ഷമിക്കാൻ കഴിയുന്ന ഒരു സ്വർഗീയ താതൻ ഉണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ ഏത് പാപവും ഏറ്റുപറയാൻ നിനക്കുള്ളിൽ ഒരു വലിയ സന്തോഷവും ബലവും ഉണ്ടാകും.
There will be a great joy and a strength for us to really ask for forgiveness when we have a deep conviction in our hearts that there is a God who wants to forgive my sins.
1500 abortion cheyda oru doctor kadayalla sambhavam njan vaichittundu.
There's this incident about a doctor who had conducted 1500 abortions.
Aa manushan 1500 il para abortion cheyadathukondu kodeeshwaranayi maari.
He became a great millionaire because he had committed more than 1500 abortions.
പക്ഷേ 1500 ജീവൻ രക്തമായി അദ്ദേഹത്തിന്റെ കൈകളിലൂടെ ഈ ലോകത്തിൽ നിന്ന് മാറിപോയി.
There were many more than 1500 babies who lost their lives at his hands.
അദ്ദേഹം ഒരു പ്രാർത്ഥനാ മീറ്റിംഗിൽ, അദ്ദേഹം ക്രിസ്ത്യാനിയാണ്, പക്ഷേ പണമാണ് പ്രധാനമായതുകൊണ്ട് abortion അദ്ദേഹത്തിന്റെ ബിസിനസ് ആയിരുന്നു.
He was a Christian believer, but because he worshiped money, that was what was more important to him.
ഒരു ദിവസം അദ്ദേഹം ഒരു ക്രൂശിൽ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുകയും
one day he was taking part in a meeting.
Aa meetingil raktham choriyappetta Kristuvine kurichu adhegam kelkkayum cheythu.
And at that meeting he heard about the Lord Jesus who shed his blood.
Anna adhegathinu paavabodham undayi.
And that day he had conviction about sin.
Adhegathinte kanmumbil 1500 kunjangalude raktham ayalude kayil irikkunna pole thoni.
Before his very eyes he saw the blood of around 1500 babies in his hands.
Pashcha prasangiyan paranju, നിന്റെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും ഞാൻ അത് ഹിമം പോലെ വെളുപ്പിക്കും.
And the preacher said that however scarlet and deep red your sins may be, I will wash it as white as snow.
ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ആ വാക്കിനായിട്ട് സ്തോത്രം ചെയ്യുന്നു.
I really thank and praise God for that verse.
ഹിമം പോലെ വെളുപ്പിക്കും.
He is able to cleanse our sins as white as snow.
വെള്ളയുടെ തനിമയേക്കാൾ വെള്ളയുടെ ആഴമാണ് അവിടെ വ്യത്യാസമാക്കുന്നത്.
It talks about the whiteness of white there.
No, depth of whiteness.
The depth of whiteness.
നിങ്ങൾ ഹിമം എടുത്താൽ,
if you take snow,
porathu agathum ore quality,
inside and outside it has the same quality.
Ore himam ningal kayil edutha shesham adinte edu bhagam parishodichalum porathe colorum porathe shuddhiyum agathe colorum agathe shuddhiyum ottada.
From whatever angle you try to measure it, whether the outside, the inside, in every way it is uniform in quality.
Yesu uruvinte paavathe edutha ക്ഷമിക്കണം, ദൈവം പാപം ശുദ്ധീകരിക്കത്തില്ല. ഇറ്റ്സ് എ റോങ് തിയോളജി. ദൈവം പാപത്തെ കഴുകത്തില്ല, ദൈവം പാപിയുടെ ഹൃദയത്തെ കഴുകത്തുള്ളൂ.
There's a wrong form of theology which says that God cleanses our sin. There's no cleansing of sin, it is actually the cleansing of the heart.
എങ്കിലും ഒരു ആശയപരമായി എൻ്റെ പാപത്തെ കഴുകണം എന്ന് പറയുന്നതിൽ തെറ്റില്ല, കാരണം വിഷം ദൈവം കഴുകത്തില്ല, വിഷമിരുന്ന പാത്രമേ ദൈവം കഴുകത്തുള്ളൂ. വിഷം കഴുകുകൊണ്ട് തന്നെ പറയാനും വിഷം കഴുകിയാലും വിഷം വിഷമാണ്, പക്ഷേ വിഷം ഇരുന്ന പാത്രമാണ് ദൈവം കഴുകുന്നത്.
In an allegorical form we can say that God please forgive my please cleanse my sins, but actually sin is basically compared to poison. No one really cleanses poison, but the vessel in which the poison is.
പക്ഷേ അത് വെളുപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് മുകളിൽ ഒരു വെള്ള പൂശുന്ന കാര്യമല്ല പറഞ്ഞ, ഹിമം പോലെയാണ് ഞാൻ അതിനെ വെളുപ്പിക്കുന്നത്. അതിന് എവിടെയെല്ലാം ഇട്ട് അകവും പുറവും നോക്കിയാലും അത് ഒരുപോലെ ശുദ്ധമായിരിക്കും.
When he talks about cleansing of the vessel, he doesn't just talk about whitewashing it from the top, but he speaks about cleansing it inside out.
Hallelujah. ഈ കാര്യത്തിൽ ദൈവം നിന്നെ ചലഞ്ച് ചെയ്യാ.
And this is what the Lord places as a challenge before you.
1500 അബോഷൻ ചെയ്താലും നിന്റെ അകവും പുറവും ഒരുപോലെ വെളിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവം നിനക്കുണ്ട് എന്ന് നീ വിശ്വസിക്കുക.
Believe today that the same God who forgave that man for 1500 abortions that he had committed is able to forgive every sin of ours as well.
പുറമേ വെള്ള പൂശിയ ശേഷം ആൾക്കാരുടെ മുമ്പിൽ നിനക്കൊന്ന് ന്യായീകരിച്ച് നിൽക്കാനുള്ള വെള്ളയല്ല തരുന്നത്. അതിന്റെ അകത്തോട്ടൊരുവൻ ചെന്ന് നോക്കിയാലും അവിടെയും വെള്ള തരത്തക്കവണ്ണമാണ് ദൈവം നിന്നെ കഴുകുന്നത്.
That cleansing is not just for us to stand as a whitewashed tomb before others, but it is also so that when people come into our lives, see inside of us, that same whiteness is present there.
നിന്നോട് അപവാദം പറയുന്ന പിശാചിന് പോലും അതിനെ എടുത്തിന്റെ അതിന്റെ ഉള്ളിലേക്ക് നോക്കിയാൽ അതിന്റെ അകത്ത് പോലും ഒരു ശകലം പോലും ഒരു മായം കാണാതെ വണ്ണം അതിന്റെ ഇൻസൈഡിൽ പോലും അത് ഹിമം പോലെ വെളുത്തിരിക്കുമെന്നാണ് കർത്താവ് നിനക്ക് വാക്ക് തരുന്നത്.
The Lord promises you that the same Satan who slanders you for your sin, when he looks inside you, he sees that the same uniform whiteness is there as well.
ആ മനുഷ്യൻ പാപം ഏറ്റു പറഞ്ഞു.
That man confessed his sin.
അദ്ദേഹം ഇപ്പോൾ അബോഷനെതിരെ പോരാടുന്ന ഒരു സംഘടനയുടെ പ്രസിഡന്റ് ആയിട്ട് ജീവിക്കുന്ന ലോകത്ത്.
And he is a man who is heading an association that fights against abortion.
Hallelujah. Hallelujah. നിങ്ങൾക്കൊരു LKG സിലബസ് പോലെ തോന്നാം. നിങ്ങൾക്കൊരു ഒരു ഒരു LKG സിലബസ് പോലെ തോന്നാം.
This might seem to you like an LKG subject.
പക്ഷെ അങ്ങനെയല്ല യാഥാർത്ഥ്യം.
But that is not the reality.
ദൈവത്തിന്റെ അടുക്കൽ പോയി നിന്റെ പാപത്തിന്റെ കുറ്റം ബോധിപ്പിക്കാൻ പിശാചിന് കഴിയുമെങ്കിൽ അവന് നിന്റെ അടുക്കൽ വന്നും നിന്റെ പാപത്തെക്കുറിച്ച് കുറ്റം ബോധിപ്പിക്കാൻ കഴിയുമെന്ന് നീ തിരിച്ചറിയണം.
We must understand that if Satan is able to slander you before God himself, he is able to do the same before you as well.
ദൈവത്തിന്റെ അടുക്കൽ പോയി നിന്നെക്കുറിച്ച് അപവാദം പറയാൻ കപ്പാസിറ്റി ഒരുത്തൻ ഉണ്ടെങ്കിൽ എത്രയധികം നിന്റെ അടുക്കൽ വന്ന് നിന്നോട് അപവാദം പറയാൻ അവന് കഴിയും.
The same Satan who goes and confronts God about your sin, how much more is he able to come to you and slander you about your sin?
രണ്ട് പേർക്കാണ് നിങ്ങളോട് പാപത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്നത്.
There are only two people who are able to talk to you about your sin.
ഒന്ന് പരിശുദ്ധാത്മാവ്.
One is the Holy Spirit.
രണ്ട് പിശാച്.
And second is Satan himself.
പരിശുദ്ധാത്മാവ് നിന്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും.
The Holy Spirit convicts you about sin.
അല്ലെങ്കിൽ പിശാച് നിന്റെ പാപത്തെക്കുറിച്ച് കുറ്റബോധം വരുത്തും.
And Satan himself gives you a condemnation regarding sin.
25 വർഷം കഴിഞ്ഞാലും കുറ്റബോധം വരുത്തും.
Even after 25 years he will give you a condemning feeling.
എന്റെ പാപക്ഷമയുടെ കാര്യത്തിൽ പഴയ പോലെ ദൈവത്തിന് ഒരു ഉത്സാഹമില്ലെന്ന് നിനക്കും തോന്നും.
We might feel that God does not have the same enthusiasm that he had in past times to forgive my sin today.
ഞാൻ തിരിച്ചറിഞ്ഞ ചില യാഥാർത്ഥ്യം പറയാം.
There are few things that I have realized in these times.
പ്രഭാവകേന്ദ്രം പിശാചാണെങ്കിൽ
if the main center is Satan,
പാപത്തിന്റെ പ്രഭാവകേന്ദ്രം സിന്നിന്റെ പ്രഭാവകേന്ദ്രം പിശാചാണെങ്കിൽ,
if the main center of sin is Satan,
പിശാച് ചെയ്യാൻ പോകുന്ന നാല് കാര്യം ഞാൻ പറയാം.
There are four things that he really does.
നിന്റെ പാപം ക്ഷമിക്കപ്പെട്ട് അതിൽ നീ ശുദ്ധീകരിക്കപ്പെട്ട് നിൽക്കുക, അതിൽ നിന്നെ കൊണ്ട് അത് സാധ്യമല്ല.
The sin, your sins being forgiven and you being completely cleansed from it, it's not possible is what he tells you.
Yanad sambandhiche rendu vaakkal ezhuthittundu vaayikka.
I've written two verses. Well, let me just read it.
Bible illa ende diary nilidha.
It is from my diary.
Paapathe kurichulla tirichariva namme pratyashi illathavarum adumayi onnichu pogukallade nivrthi illa ennum pishaju varuthumaarakku.
Satan convicts us or condemns us by saying that your sin and you and forgiveness cannot go on together.
Paapathe tirichariyumbol paapathe nee tirichariyumbol serious aayittu kaana shramikkumbol,
when we try to look at sin quite seriously,
ninakku oru kaaryam manasilavum.
We understand one thing.
Enikku rakshapadan kaliyathilla ende pratyashi ange eduthu kalai.
There is so much of hopelessness in us that we feel that no one can save me.
ബ്രദർ ഈ പറയുന്ന എല്ലാം സത്യ, പക്ഷെ എന്റെ മാങ്ങ മാത്രം പഴുക്കുന്നില്ല.
Whatever you say, it's true, but my mango alone doesn't ripen.
എല്ലാവരും കച്ചിക്കാത്ത മാങ്ങ എടുത്തപ്പോൾ അവരുടെ മാങ്ങ പഴുത്തിരിക്കുക, പക്ഷെ ഞാൻ എപ്പോഴും മാങ്ങ എടുക്കാൻ ശ്രമിക്കുമ്പോൾ എന്റെ മാങ്ങ പഴുക്കത്തില്ല.
Whenever everyone tries to pluck mangoes, all of their mangoes are ripe, but not mine.
എനിക്കെന്താണെന്ന് അറിയത്തില്ല, എന്റെ ഈ പാപത്തിനൊക്കെ ഒരു ജയമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.
I do not know, but I do not believe that these sins that I am really faced with, I have victory over them.
ഒരു സാധ്യതയില്ലായ്മ പിശാച് കൊണ്ടുവരുമ്പോൾ ഒരു പ്രത്യാശയില്ലായ്മ നീ ഏറ്റെടുക്കും.
When Satan brings about a hopelessness in your situation, you undertake that hope.
അപ്പോൾ നീ എന്ത് ചെയ്യും അറിയോ?
Do you know what you do then?
പിന്നെ അതുമായി അങ്ങ് ചേർന്ന് പോകുവാൻ തക്കവണ്ണം നീ നിന്നെ തന്നെ അങ്ങ് വിട്ടുകൊടുക്കും.
You submit yourself to just go along with the flow of it.
പാപമോചനത്തിൽ വിശ്വസിക്കുന്നതിലും,
belief in the forgiveness of sin,
neethi sweekarikkunnathilum,
receiving righteousness,
swaathanthryam anubhavikkunnathilum,
experiencing freedom,
eluppam,
it's very easy.
ippozhathe avasthayayittu അങ്ങ് താതാത്മ്യപ്പെട്ട് പോകുന്നതല്ലേ നല്ലത് എന്നൊരു ആശയം പിശാച് കൊണ്ടുവരും.
There is a certain notion that Satan brings to us that we can be complacent and really enjoy the kind of flow that's going on now.
പാപമോചനത്തിൽ വിശ്വസിക്കുക.
Believing in forgiveness of sin.
2000 വർഷം മുമ്പ് മരിച്ച മനുഷ്യന്റെ രക്തം എന്റെ പാപം കഴുകുന്നു എന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ എളുപ്പം ഇപ്പൊ ചെയ്യുന്ന പാപത്തിൽ അങ്ങ് തുടരുന്നതാണ് മാനസികമായി പിന്നെയും കുറെ കൂടെ എളുപ്പം.
Mentally it's very easy to believe that I am going to continue in this sin of mine rather than believe that a person who came 2000 years ago is able to forgive it.
ചിലരെങ്കിലും എന്നെ ശ്രദ്ധിച്ചു കേൾക്കുക.
Please pay attention to me.
പാപമോചനത്തിൽ പാപം ക്ഷമിക്കുന്നതിൽ വിശ്വസിക്കുന്നതിലും നീതി അർത്ഥവത്തായി സ്വീകരിച്ചു നിൽക്കുന്നതിലും ദൈവത്തിന്റെ സ്വാതന്ത്ര്യം ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നതിലും കുറെ കൂടെ എളുപ്പമായിട്ട് നിനക്ക് തോന്നുന്നത് ഈ നിഷേധാത്മകമായ നിലപാടിൽ അങ്ങനെ നിന്റെ ജീവിതത്തെ അങ്ങ് വിടുന്നതാണ്.
ഇറ്റ്സ് ഈസിയർ ടു ബിലീവ് ആൻഡ് ടു എക്സ്പീരിയൻസ് ദ ഫാക്ട് ദാറ്റ് വി ഐ എം ഗോയിങ് ടു കണ്ടിന്യൂ ലൈക് ദിസ് ഫോർ എവർ ഇൻ മൈ സിൻ റാദർ ദാൻ ബിലീവിംഗ് ദ ഫ്രീഡം ദാറ്റ് ഇസ് ഇൻ ക്രൈസ്റ്റ് ദ ക്ലെൻസിംഗ് ദാറ്റ് ഹി പ്രൊവൈഡ്സ് ആൻഡ് ദ ഫോർഗിവ്നെസ് ദാറ്റ് ഹി പ്രൊവൈഡ്സ്.
തുടർമാനമായി ഞാൻ യാത്ര ചെയ്യുന്ന ഈ നേപ്പാൾ പോലുള്ള സ്ഥലങ്ങളിൽ നീതീകരണം എന്ന കാര്യം പഠിപ്പിക്കാനാണ് ഞാൻ ഏറ്റവും ബുദ്ധിമുട്ടിയിട്ടുള്ളത്.
During my continuous travel in the parts of Nepal and North India, the truth about righteousness is something that I really struggle to preach.
ഈ ഞാൻ അവിടെ പ്രസംഗിച്ചതിന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി ചിരി വരും, തമാശ വരും. കാരണം ഞാൻ തലയും കുത്തിയൊക്കെ മാറിച്ച് നാടകമൊക്കെ കളിച്ച് ഭയങ്കര കണ്ടു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ പാർട്ടിയാണോ അവിടെ പോയി നിൽക്കുന്നതെന്ന് തോന്നും. അതുപോലെയൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്.
If you watch the videos of me preaching there about this topic, you all might really end up laughing because of all the drama I have to do to make them understand.
Hallelujah. നിങ്ങൾ വിചാരിക്കുന്ന അത്ര എളുപ്പമൊന്നുമല്ല മനുഷ്യനെ നീതി സ്വീകരിച്ച് നിൽക്കുന്നത്. അതിനേക്കാൾ എളുപ്പം ഇപ്പൊ ചെയ്യുന്ന കാര്യത്തോട് അങ്ങ് നിഷേധാത്മകമായ ഒരു സമീപനം സ്വീകരിച്ച് താതാത്മ്യപ്പെട്ട് പോകുന്നതിന് എളുപ്പം.
As I mentioned, it's easier to accept the complacent fact that I am going to be in my sin forever, there is no deliverance from me, rather than accepting the righteousness that comes from God.
അതുകൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ പറയുന്നത്, ബ്രദറെ എല്ലാവരുടെയും മാങ്ങ പഴുത്താലും എന്റെ മാങ്ങ എടുക്കുമ്പോൾ അത് പഴുക്കത്തില്ല.
And that is why we are easily able to relate to that youngster who said that only my mangoes never ripen, everyone else's does.
Krushi kadana kallanu angane avishwasiche ende maanga orikkalum palukkan sadhyathilla.
Even the thief on the cross believed the same thing, that my sins can never be forgiven.
Pashe namukarku kaanan kadiyatha mattevidiyo tande simhasana nammada kannil ninnu marachu vechu avada vaazhunna oruvan manushinte paapam kshamikkan athilsahathode irikkunu ennu aa kallan kandappol avan annu manasilayi ende maangayum.
But when the thief saw the God who had hid himself from him and had set up his throne in a realm beyond his vision, and he saw that that God is eager to forgive his sins, he also realized that my mangoes can ripen.
Hallelujah. Hallelujah. Paavam shamikkan kaliyunna oru devathe agakkannu kondu nee kandu kazhinjal ninde megalululla nayavidhiye swayam sheegarippan nee manasullavanayi theerum.
If the eyes of your heart see the God who is beyond the realm of the vision and you see that he is ready to forgive your sins, then you will easily accept it.
If there is a God who is ready to forgive my sins, enda paapam shamikkan angeyapurthu ready aayi oru thannippundengil enda paapathinu nyayamayittulla shikshayude vidhiye swamedaya angeekarippan public aayittu polum oruvan thayaaravum kaaranam endinu madikkunu angeyapra shamikkan oru thannundengil.
I'm easily able to accept the judgment that is upon me if I see the God who is beyond the realm of the vision, who is able to forgive me.
Oh, hallelujah. Adutha kadakkana kootukarane shasikkathakkavannam aa vidhiye thanil thanne sheegirippan thakkavannam adu ethratholam avanil satyamayirunnu ennu orthu njan devathe sthuthikkunnu.
I praise God because that thief was even ready to publicly rebuke his counterpart who was doing the same thing of rebuking Jesus falsely.
Avan publicly parane.
And he did this publicly.
കുരിശിനെ ചുറ്റും ഒത്തിരി പേരുണ്ട്.
There are many people who surrounding the cross.
നിൽക്കുന്നവരും മുഴുവനും അപമാനിക്കാൻ നിൽക്കുന്നവരും കളിയാക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് വന്നവരുവാ.
People there were specially there only so that they could rebuke and make fun of Jesus.
അവരെല്ലാം കേൾക്കേ അവൻ പറഞ്ഞു.
And for all of them to hear, he said this.
ന്യായമായതിനാണ് ഞാൻ ശിക്ഷ അനുഭവിക്കുന്നത്.
I have taken this punishment upon me by justly.
ഈ ലോകത്തിലെ വലിയ വിഐപികളുടെ നിരയുടെ നടുവിൽ നിന്നും ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് ന്യായമായതിനാണ് ഞാൻ ശിക്ഷ അനുഭവിക്കുന്ന വിളിച്ചു പറയാൻ അവനെ ധൈര്യപ്പെടുത്താൻ കഴിയുന്ന നിലയിൽ മറുവശത്ത് പാപത്തെ ക്ഷമിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് പബ്ലിക്കിൽ പോലും നിന്റെ പാപം ഏറ്റു പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല.
When he realized that there is a God to forgive me, he was never ashamed or afraid to confess his sin and the fact that he was just to receive the judgment of God publicly.
കയ്യിൽ പാപം കിട്ടിയാൽ ഉടനെ പുറകേക്ക് എറിഞ്ഞു കളയുകയും കയ്യിൽ പാപം കിട്ടിയാൽ ഉടനെ കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് വലിച്ചെറിയുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ടെന്ന് നിനക്ക് 25 വർഷം കഴിഞ്ഞും ഹൃദയംഗമായിട്ട് തിരിച്ചറിയുന്നില്ലെങ്കിൽ നീ ചില കാര്യങ്ങളോട് താതാത്മ്യപ്പെട്ടു പോകുമെന്ന് നീ മറന്നു പോകരുത്.
do not forget that even after 25 years, if you do not realize that there is a God who the moment he receives sin in his hand, he throws it behind him or separates it as far as the east is from the west. If you are not under that conviction, there is a great chance that you might continue the way you are.
Hallelujah. ഷെന്റെ അടുത്ത ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയുക.
Answer my next question which I'm asking you.
അത് നിങ്ങൾ പറയുന്ന മറുപടിക്ക് അനുസരിച്ചായിരിക്കും മുമ്പോട്ട് എനിക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കും.
Depending on the answer, it will be easy for me to take which route.
ദൈവത്തിന്റെ കരുണയുടെ അടിസ്ഥാനത്തിലാണോ ദൈവത്തിന്റെ നീതിയുടെ അടിസ്ഥാനത്തിലാണോ നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെട്ടത്?
Is it on the basis of God's mercy or on the basis of his justice that our sins have been forgiven?
പറയാൻ എളുപ്പമാണ് കാരണം അപ്പടെ രണ്ട് ഉത്തരമേ ഉള്ളൂ.
It's very easy to say because there are only two options.
ദൈവത്തിന്റെ കരുണയുടെ അടിസ്ഥാനത്തിലാണോ ദൈവത്തിന്റെ നീതിയുടെ അടിസ്ഥാനത്തിലാണോ നിങ്ങളിൽ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നത്?
Is it because of God's mercy or his justice that you have been forgiven your sins?
പറയാം. ഹല്ലേലൂയ. നിങ്ങൾക്ക് രണ്ട് ഉത്തരമേ ഉള്ളൂ എന്നതുകൊണ്ട് രക്ഷപ്പെട്ടു.
It's a good thing that you all had only two answers.
പക്ഷേ ഇതിന് തന്നെ മൂന്നാമതൊരു ഉത്തരം ഉണ്ടാക്കാവുന്നേ ഉള്ളൂ.
A third answer can just be manipulated.
അതി രണ്ട് ഉത്തരം കൂടെ ചേർത്തുള്ള ഒരു ഉത്തരം മൂന്നാമത്തെ ഉത്തരം.
The third answer is a joint combined answer of the two.
Okay, അവിടേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറയാം.
Before I come there, a few things that I want to mention.
പാപത്തിന് അരികിലേക്ക് പോകുന്നതിനേക്കാൾ എളുപ്പം പാപം ക്ഷമിക്കുന്ന കർത്താവിന്റെ അടുക്കലേക്ക് പോകുന്നതാണ് എളുപ്പമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
I believe that going to the Lord who forgives our sins is easier than going to sin itself.
നിന്റെ പാപം കൈകാര്യം ചെയ്യുന്നവന്റെ മനസ്സറിഞ്ഞാൽ നിനക്ക് പാപം ചെയ്യാൻ പോകുന്ന റൂട്ടിൽ പോകുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണെന്നറിയാവോ നിന്റെ കർത്താവിന്റെ അടുക്കലേക്ക് വരുന്നത്?
If you understand the heart of the Lord who forgives you, it is so much easier to approach him for the forgiveness of sins rather than the way of sin that you take.
Hallelujah. എവിടെയൊക്കെ ഒരു മനുഷ്യൻ പാപം ഏറ്റു പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ അവൻ പറഞ്ഞതെന്നാണെന്നറിയാവോ, കർത്താവേ ഇത്രയും നാളെ പാപത്തിന്റെ അടുക്കിലേക്ക് ഞാൻ പോയി, പക്ഷേ നിന്റെ അടുക്കിലേക്ക് വരുന്നതാണ് അതിനേക്കാൾ എളുപ്പമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അവർക്ക് മാത്രമാണ് അർത്ഥവത്തായിട്ട് പാപത്തെ ഏറ്റു പറയാൻ കഴിഞ്ഞിട്ടുള്ളത്.
Wherever people have repented of their sins and really confessed it, it is they realize this fact that it's easier to go to the God who is ready to forgive their sins rather than continue in their path of sin for such a long time.
Hallelujah. Hallelujah. എന്റെ കുഞ്ഞെ ഒരു പ്രൊണോഗ്രഫി കാണണമെങ്കിൽ ഇന്റർനെറ്റ് ഓൺ ചെയ്യണം, പിന്നെ അത് ഇത് ബ്രൗസ് ചെയ്ത് ഇത് എന്താ പറയുന്നത് അതിനെന്നാ പറയുന്നത് ഇങ്ങനെ കറങ്ങി 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 വരുന്നതിന് ബഫറിങ്, അത് കഴിഞ്ഞ് ഇങ്ങനെ വന്ന് ആ പടമൊക്കെ ഒന്ന് കണ്ട് ഇനി അത് ആസ്വദിക്കേണ്ട രീതിയിൽ ആസ്വദിക്കാനൊക്കെ ഉള്ള ആ കഷ്ടപ്പാടിനേക്കാൾ എളുപ്പമല്ലേ യേശുവിന്റെ അടുക്ക് ചെന്നിട്ട് കർത്താവേ എന്നെ കഴുകണമെന്ന് പറയുന്നത്?
Isn't it easier for us to really go running to Jesus to ask mercy for him rather than waiting for the buffering of that pornographic video that we are really searching for?
ഞാൻ ഒരു കാര്യം തിരിച്ചറിഞ്ഞത്,
one thing that I realized is
ദൈവം എന്റെ സൃഷ്ടാവാണെങ്കിൽ,
if God is really the creator,
ദൈവത്തിന് എന്നെ പുനഃസൃഷ്ടിക്കാനും കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
He can really recreate me as well.
If he is a creator, അവൻ സൃഷ്ടാവാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ അവിടെ അടുക്കലേക്ക് ചെല്ലുന്നത്. കാരണം സൃഷ്ടിച്ചവന് മാത്രമാണ് പുനഃസൃഷ്ടിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ.
The confidence in me is that the one who has created me is really able to recreate in me as well.
Hallelujah. ഞാൻ ഈ കാര്യം ചിന്തിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്ന ഇതെല്ലാം ഞാൻ ചുമ്മാ ഇങ്ങനെ എഴുതിയിട്ടിരിക്കുകയാണ്. ഒരു 10-40 പേജ് ഉണ്ട് കേട്ടോ, ഒന്നും വായിക്കാൻ പറ്റത്തില്ല എങ്കിലും ഞാൻ എഴുതിയിട്ടിരിക്കുകയാണ്.
These are just random things that I have written. There are around 10-40 pages that I have
written. കുരുടനായ മനുഷ്യന്റെ വഴിയുടെ മുമ്പിലൂടെ ഇങ്ങനെ യേശു നടന്നു പോവാ.
And Jesus was walking along the path where the blind man was sitting.
അവന്റെ പുറമേയുള്ള കണ്ണുകൊണ്ട് അവൻ യേശുവിനെ കാണാൻ കഴിയുന്നില്ല.
He couldn't see Jesus with his external eyes.
ചുറ്റും നിന്നവരെല്ലാം അവനോട് പറഞ്ഞു, നീ വായടയ്ക്ക്, ഗുരു വളരെ ധൃതിയിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്, നീ വെറുതെ അവനെ ഡിസ്റ്റർബ് ചെയ്യരുത്.
When he was calling out to Jesus, all around him people started rebuking him, telling him to keep quiet.
പക്ഷേ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു ഒരു കഥയുണ്ട്.
But that man really spoke to me about a story.
എന്റെ അടുത്ത് നിൽക്കുന്നവരെക്കാൾ എനിക്ക് എളുപ്പം അവന്റെ അടുത്തേക്ക് ചെല്ലുന്നതാണ്.
He said rather than approaching the people around me, it was easier for me to approach Jesus.
അവന്റെ ചുറ്റും നിൽക്കുന്ന ശിഷ്യന്മാരുടെ അടുത്ത് എന്നെന്റെ ഭാരം പറയുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണെന്ന് അറിയാവോ, ഇവർ ഈ അവന്റെ അടുക്കൽ പോകരുന്ന് പറഞ്ഞു അവനാണ് കുറച്ചുകൂടെ എനിക്ക് ക്ലോസ്.
It was easier for me to go to Jesus and share my burdens there rather than the disciples around him.
ഞാൻ നിങ്ങളോട് പറയട്ടെ,
let me tell you one thing.
ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ elders ആയ സഹോദരന്മാരുടെയും ഇവിടെ ഇരിക്കുന്ന മറ്റു മുഴുവനും വിശ്വാസികളുടെയും അടുക്കലേക്ക് നിന്റെ ഒരു ഭാരവുമായി ചെല്ലുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണെന്ന് അറിയാവോ, ഹല്ലേലൂയ, നിന്റെ യേശുവിന്റെ അടുക്കലേക്ക് ചെല്ലുന്നത്. പ്രൈസ് ദി
ലോർഡ്. Let me tell you this, that it is so much easier to go to Jesus with your burdens rather than the elders and any other brother or sister in this church.
അവരെല്ലാവരും ശാസിച്ചമർത്തി.
They all rebuked him and suppressed him.
അവന്റെ അകക്കണ്ണുകൊണ്ട് അവന്റെ പുറമേയുള്ള കണ്ണുകൊണ്ട് അവന് യേശുവിനെ കാണാൻ കഴിഞ്ഞില്ല, അകത്തെ കണ്ണുകൊണ്ട് അവൻ യേശുവിനെ കണ്ടപ്പോൾ അവന് മനസ്സിലായി, ഹി ഈസ് മോർ ക്ലോസർ ടു മീ ദാൻ ദീസ് പീപ്പിൾ.
With his external eyes, even though he could not see Jesus, the eyes of his heart saw Jesus, and he understood he was closer to him than the other people around him.
Hallelujah. പാപിക്കേറ്റവും അടുത്ത് നിൽക്കുന്ന ദൈവത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
I really thank and praise God for him being close to us sinners.
അവന്റെ പാപത്തെ കയ്യിൽ എടുക്കുമ്പോൾ,
when he takes sinners in his hands,
എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ എന്റെ പുറത്ത് മാത്രം വെള്ളം പൂശുന്ന ദൈവമല്ല, അകത്തേക്കും കൂടെ കയറി ചെന്നിട്ട് ഹിമം പോലെ വെണ്മയാക്കുന്ന ഒരു കർത്താവിനെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
He is not a God who just cleanses the externals and the exteriors, but also goes to the inside and does a cleansing there.
Hallelujah. രണ്ടാമത് എനിക്ക് സന്തോഷം തോന്നിയ ഒരു കാര്യം,
second thing that I really enjoyed was,
യേശുവിനെ ക്രൂശിച്ചത് ആരാ?
Who was the one who crucified Jesus?
ഈ ലോകം.
This world.
ഈ ലോകം അവനെ ക്രൂശിച്ചു.
This world crucified him.
പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം,
but one thing that really wonder struck me was,
ഏത് ലോകമാണോ യേശുവിനെ ക്രൂശിച്ചത്,
whoever crucified him,
അതേ ലോകത്തെ അതിന്റെ ഇരുട്ടിലേക്ക് തള്ളിക്കളയാതെ,
not pushing that same world into darkness,
ആ ലോകത്തിനു വേണ്ടി വീണ്ടും പാപബോധം വരുത്തുവാൻ ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ചു എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ അത്ഭുതം.
Despite that, he sent the Holy Spirit again into this world to give them a conviction of their sin.
പരിശുദ്ധാത്മാവ് വരുമ്പോൾ,
when the Holy Spirit comes,
അവൻ ലോകത്തിനെ, ഏത് ലോകം യേശുവിനെ ക്രൂശിച്ചോ ആ ലോകത്തെ അവന്റെ വഴിക്ക് പോട്ടടാ എന്ന് പറഞ്ഞു വിട്ടില്ല, ക്രൂശിച്ച് അതേ ലോകത്തിന് തന്നെ പാപം ബോധം വരുത്താൻ അവൻ തന്റെ പരിശുദ്ധാത്മാവിനെ അയച്ചുവെങ്കിൽ, ഹല്ലേലൂയാ, ഹി ഈസ് മോർ 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 മച്ച് മോർ ഇൻട്രസ്റ്റഡ് ടു ഫോർഗീവ് യുവർ സിൻ.
The same God who saw his son being crucified by the world and being shunned away, that same God did not throw us into eternal darkness, but he gave the spirit to us so that we could be convicted about sin, righteousness and judgment. Let's come to the question.
ഒന്നുകൂടെ ചോദിക്കുകയാണ്.
Let me ask this once again.
നിങ്ങളുടെ പാപം ക്ഷമിച്ചത്,
the forgiveness of your sins,
കരുണയുടെ അടിസ്ഥാനത്തിലാണോ,
is it on the basis of mercy,
നീതിയുടെ അടിസ്ഥാനത്തിലാണോ,
or is it on the basis of justice,
മറുകണ്ടം ചാടാൻ സമയമുണ്ട്,
you still have options to change sides.
Praise the Lord. വേറൊരു ചോദ്യം ചോദിക്കുക. യേശു ചോദിച്ച ഒരു ചോദ്യം.
Let me ask one more question, and this was asked by Jesus himself.
പക്ഷവാദക്കാരന്റെ അവിടെ ഈ പക്ഷവാദക്കാരനെ ഈ കട്ടിലേൽ ഇറക്കി താഴെ കൊണ്ടുവന്ന് അവനെ സൗഖ്യമാക്കുമ്പോൾ അവരവനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, അയ്യോ ഇവന് പാപങ്ങളെ ക്ഷമിക്കാൻ എവിടുന്ന് അധികാരം?
When Jesus was healing the paralytic man, there was this question that was asked by the Pharisees, does this man have the authority to forgive sins?
യേശു ഒരു ചോദ്യം ചോദിച്ചു അവിടെ.
And Jesus asked a question in return.
നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏതാ എളുപ്പം, പാപം ക്ഷമിക്കുന്നു എന്ന് പറയുന്നതാണോ കട്ടിലെടുത്ത് നടക്കുക എന്ന് പറയുന്നതാണോ എളുപ്പം?
He asked, what do you think is easier, to forgive sins or to say take up your bed and walk?
അപ്പോൾ ഞാൻ ചോദ്യം അങ്ങ് ഞാൻ ചോദിക്കുകയാണ്.
And I'm asking the same question.
ഏതാണ് എളുപ്പം? അവിടെ ഉത്തരമില്ല കേട്ടോ. അവരാരും ഉത്തരം പറഞ്ഞില്ല.
They don't give an answer, neither is an answer found there.
യേശു അവരോട് ചോദിച്ചു, നിന്റെ പാപം ക്ഷമിക്കുക എന്ന് പറയുന്നതാണ് എളുപ്പം, കട്ടിലെടുത്ത് നടക്കുക എന്ന് പറയുന്നതാണ് എളുപ്പം?
Jesus asked them, is it easier to say that your sins are forgiven or is it easier to say take up your bed and walk?
എന്താ നിങ്ങളുടെ പിള്ളേർ, എന്താ നിങ്ങളുടെ അഭിപ്രായം, എന്താ?
What do you all think?
Which one is more easier?
Which is easier to say?
Paavam elupam elupam kattil edu sadharana adalutham priyulare prasangam kaiyumbo pushparajinte pakshakaran manojinte pakshakaran ninnu thiriyirudu. എളുപ്പം പാപം ക്ഷമിക്കുക എന്ന് പറയുന്ന,
ഇറ്റ് ഈസ് ഈസിയർ ടു സേ ദാറ്റ് യുവർ സിൻസ് ഹാവ് ബീൻ ഫോർഗിവൻ.
നിങ്ങൾ ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയാലേ അത് മനസ്സിലാകത്തുള്ളൂ.
ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ദ കോണ്ടെക്സ്റ്റ് ദെൻ ഓൺലി വിൽ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്.
യേശു എന്താ പറഞ്ഞെന്നറിയോ?
ഡു യു നോ വാട്ട് ജീസസ് സെഡ്?
നിന്റെ പാപം ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആരായത് ചോദിക്കാൻ, ക്ഷമിച്ചോ ഇല്ലയോ എന്ന് ആർക്കെങ്കിലും അറിയോ? ആരും വെരിഫൈ ചെയ്യാൻ വരത്തുമില്ല. ഇറ്റ് ഈസ് മോർ ഈസി.
It is easier to say that your sins are forgiven because there's no one to really verify it.
പക്ഷേ ഇവിടെ ഈ ഒരുതൻ ഇപ്പോ ഇവിടെ ബിനോയിസോവരൻ പക്ഷവാദം പിടിച്ച് കിടക്കാന്ന് വിചാരിക്കുക. എഴുന്നേക്ക് എന്ന് പറഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ എഴുന്നേറ്റിരിക്കണം, കാരണം അവിടെ പ്രൂഫ് ഉണ്ടായിരിക്കണം. അത് ആൾക്കാർ വെരിഫൈ ചെയ്യും, അദ്ദേഹത്തിന്റെ കാലേലും കയ്യേലും പിടിച്ചു നോക്കും, കുഴപ്പമില്ലെന്ന് മനസ്സിലാക്കും. അപ്പം ഇൻ കേസ് ഞാൻ പറഞ്ഞിട്ട് നടന്നില്ലെങ്കിലോ? സോ വിച്ച് ഈസ് മോർ ഈസിയർ? കർത്താവ് എന്താന്ന് പറഞ്ഞതറിയോ? പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ കാരണം വെളിപ്പെട്ടിരിക്കണം. പക്ഷെ പാപം ക്ഷമിക്കുക എന്ന് ഞാൻ പറഞ്ഞാൽ ക്ഷമിച്ചോ ക്ഷമിച്ചില്ലയോ എന്ന് ആരും പ്രത്യേകിച്ച് അന്വേഷിക്കാൻ വരത്തില്ല. ഞാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അപ്പൊ കൂടുതൽ കഷ്ടം ഏതിനാണെന്നറിയോ? അവിടുത്തെ കോണ്ടസ്റ്റിലാണ് ഞാൻ പറയുന്നത് കേട്ടോ, ഞാൻ തിയോളജിക്കൽ കോണ്ടസ്റ്റിലല്ല പറയുന്നത്. it is difficult to say rise up and take your cot. adana elu buddhimut ava ende chodyam adavada nikkatte devathine paapa shamikkunnathallayirunnu buddhimut.
Yeah, my question is it was not really difficult for God to say or Jesus to say that your sins are forgiven.
ena apparatha chala karyangal devathine വളരെ വ്യക്തമായിട്ട് ചെയ്യേണ്ടിയിരുന്നു.
There were things that he wanted to do much beyond that as well.
നമ്മുടെ പാപത്തെ ദൈവം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയാൽ പാപം ക്ഷമിക്കുന്നതിലുള്ള ദൈവത്തിന്റെ ഹൃദയത്തെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം.
If you understand how God deals with our sins, it is very easy to understand how he forgives us as well.
ഇപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്കൊക്കെ വരുന്നത്.
We're just going to approach the things that I mentioned during the start of the message.
ദൈവം നമ്മുടെ പാപത്തെ കൈകാര്യം ചെയ്ത രീതി ഒരു മനുഷ്യൻ മനസ്സിലാക്കിയാൽ നമ്മുടെ പാപം ക്ഷമിക്കപ്പെടണം എന്നുള്ള ദൈവത്തിന്റെ നിർബന്ധം നിനക്ക് മനസ്സിലാവും.
If we understand how God deals with our sin, we will understand how God really urgently wants to forgive our sins.
പാപക്ഷമ ആസ്വദിക്കുന്നതിൽ ഏക തടസ്സമുള്ളൂ.
There is only one obstacle to enjoying forgiveness of sin.
എന്താണറിയോ?
Do you know what that is?
അത് മനസ്സിലാക്കുന്നതിലെ തടസ്സം മാത്രമേ ഉള്ളൂ, അതിന്റെ തടസ്സം.
The only obstacle is to understand that very thing.
ദൈവം പാപത്തെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് മനസ്സിലാക്കാതിരിക്കുന്നതിന്റെ തടസ്സം മാത്രമേ ഉള്ളൂ പാപക്ഷമ ആസ്വദിക്കാതിരിക്കാനുള്ള തടസ്സം. വേറെ ഒരു തടസ്സമില്ല അതിന്റെ അകത്ത്.
The only obstacle to enjoying the forgiveness of sin is the obstacle to understanding that God forgives sin.
അങ്ങനെയാണെങ്കിൽ,
if that is so,
പാപം ക്ഷമിക്കുന്നതിലെ ദൈവിക സ്വഭാവത്തിന്റെ അടിസ്ഥാനമാണ് ഇതിന്റെ അകത്ത് പ്രധാനമെന്ന് ഞാൻ പറയുന്നു.
Understanding God's real nature in the forgiveness of our sins is the key to this, I believe.
പാപം ക്ഷമിക്കുന്നതിലെ ദൈവിക സ്വഭാവത്തിന്റെ അടിസ്ഥാനം തിരിച്ചറിഞ്ഞാൽ പാപക്ഷമ ആസ്വദിക്കുന്നതിലും നീതി സ്വീകരിക്കുന്നതിലും അതിന്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതിലും നിനക്കൊരു വ്യാജം കേൾക്കാതെ അത് പൂർണ്ണ ആനന്ദത്തോടെ ആസ്വദിക്കാൻ കഴിയും.
When we understand the foundation of God's nature to forgive sin, we are really released in a sense to enjoy the forgiveness of sin, the receiving of righteousness and the experiencing of God's freedom, and we can enjoy it to the fullest.
പാപക്ഷമ സ്വീകരിക്ക പാപം ക്ഷമിക്കുന്നതിലെ ദൈവിക സ്വഭാവം തിരിച്ചറിയുന്നില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഒരിക്കലും പാപക്ഷമ ആസ്വദിക്കാൻ കഴിയില്ല.
We can never really enjoy the forgiveness of sins if we do not really understand God's nature who delights in forgiving our sins.
ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, പാപം നിങ്ങൾ ആസ്വദിക്കാതിരിക്കുന്നതിന്റെ ഒരു കാരണം ഞാൻ പറയാം. നിങ്ങൾ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന് സ്തോത്രം, ആസ്വദിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം.
If you are not continuously enjoying the forgiveness of sins by God in your life, then I will tell you one reason for the same.
ദൈവം ഒരു മനുഷ്യന്റെ പാപം ക്ഷമിക്കുന്നത് തന്റെ കരുണയുടെ അടിസ്ഥാനത്തിലല്ല, തന്റെ നീതിയുടെ അടിസ്ഥാനത്തിലാണ് ദൈവം ഒരുവന്റെ പാപം അവനിൽ ക്ഷമിക്കുന്നത്.
God does not forgive a man sin based on his mercy, but on the basis of his righteousness or judgment or justice.
അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം.
Then there might be a doubt that
God so loved the world and he gave his only begotten son. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് മിസ് ചെയ്യരുത്. ദൈവ സ്നേഹമാണ് സകലത്തിനും കാരണമായി തീർന്നതെങ്കിലും നിന്നിൽ അത് നിയമവിധേയമായി വന്നിരിക്കുന്നത് തന്റെ നീതി കൊണ്ടാണ്.
Despite all things coming forth by God's love, it has been operational in you only by the justice of God.
Hallelujah. പ്രിയമുള്ളവരെ, കർത്താവിന്റെ സ്നേഹമാണ് എല്ലാത്തിനും കാരണം, അതാണ് അതിന്റെ ഒറിജിൻ. പക്ഷേ ദൈവത്തിന്റെ കരുണ നിമിത്തമാണ് നിനക്ക് നീതി ലഭിച്ചത് എന്നത് പറയുമ്പോഴാണ് അത് കറക്റ്റ് സെന്റൻസ് ആയി തീരുന്നത്.
If only we say that everything has come forth from God's love, but it is only by God's mercy that we have really received justice and righteousness, is the correctness of that statement.
Hallelujah. ദൈവത്തിന്റെ കരുണയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെട്ടത് എന്ന് നിങ്ങൾ പറഞ്ഞാൽ,
if you say that your sins have been forgiven on the basis of God's mercy,
നിങ്ങൾക്ക് അടിസ്ഥാനപരമായി പല പ്രശ്നങ്ങൾ ഉണ്ടാവും.
Then you will have a lot of fundamental problems.
എന്താണ് പ്രശ്നം എന്ന് ഞാൻ പറയാം.
What are those problems? Let me mention them.
ദൈവത്തിന് എന്നോട് കരുണ തോന്നിയപ്പോൾ ദൈവം എന്റെ പാപം ക്ഷമിച്ചത്.
If God was merciful to me and then forgave my sins.
ദൈവത്തിന് എപ്പോഴും എന്നോട് കരുണ തോന്നണം നിർബന്ധമില്ലല്ലോ.
There is no such compulsion that he may be continuously merciful to me.
അവന്റെ കരുണയാൽ എന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു. അതിനുശേഷം ഞാൻ വീണ്ടും പാപം ചെയ്തു.
Even after he had mercy on me, I did sin.
ഞാൻ ആവർത്തിച്ച് വീണ്ടും പാപം ചെയ്തു.
Again I repeated the sin.
ഞാൻ വീണ്ടും വീണുപോയി.
I again fell.
അപ്പോൾ എന്റെ മനസ്സിൽ
and in my mind
വരുന്ന ചിന്തയുണ്ട്.
These are the thoughts that's come in.
അവന്റെ കരുണ കൊണ്ടാണ് എന്റെ പാപം ക്ഷമിക്കപ്പെട്ടത്. ചിലപ്പോൾ അവന്റെ കരുണ നിന്നു പോയി കാണും.
If it is by his mercy that he has forgiven me, then his mercy must have dried up.
അന്നത്തെ പോലെ കരുണ ഇപ്പോഴും വർക്ക് ചെയ്യുന്നില്ലായിരിക്കും.
There might not be the same mercy that worked then that works today.
അവന്റെ കരുണ എന്റെ ഈ പാപത്തിൽ ഞാൻ വീണതുകൊണ്ടാവും മടുത്തിട്ട് അവന്റെ കരുണയിൽ നിന്ന് പോയിട്ടുണ്ട്.
We might naturally start thinking that because I've fallen again and again, his mercy must have dried up.
Hallelujah. പക്ഷേ നീ പാപത്തിന്റെ ക്ഷമ റിസീവ് ചെയ്തത്.
But the receiving of the forgiveness of sin
കർത്താവിന്റെ നീതിയുടെ അടിസ്ഥാനത്തിലാണ്.
It is on the basis of God's righteousness and justice.
ഒരു വാക്യം വായിക്കാം.
Let's read a verse.
1 യോഹന്നാൻ 1:9.
1 John chapter 1 and verse 9.
നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു.
ഹല്ലേലൂയ. ആ വാക്കിൽ നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും ഇസ് റൈച്ചസ്. എൻ്റെ പാപം ക്ഷമിക്കുന്നത് തൻ്റെ റൈച്ചസ്നെസ്സിലാണ്, തൻ്റെ നീതിയിലാണ്.
If we confess our sins, he is faithful and just to forgive us our sins and to cleanse us from all unrighteousness. So the forgiveness, the basis of his forgiveness is justice and righteousness.
തന്റെ കരുണയുടെ അടിസ്ഥാനത്തിലാണ് ദൈവം പാപം ക്ഷമിക്കുന്നതെങ്കിൽ ദൈവത്തിന് ക്രൂശുഭരണത്തിന്റെ ആവശ്യമില്ലായിരുന്നു.
If it is on the basis of God's mercy that we are forgiven, then there was no need for the crucifixion of Christ.
ദൈവത്തിന് സ്വർഗ്ഗത്തിൽ നിന്ന് പാപം ക്ഷമിച്ചാൽ മതിയായിരുന്നു.
He might just have raised his hands from heaven and forgiven our sins.
പാപക്ഷമ കൊണ്ട് മാത്രം നടക്കാത്ത ചില കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് കർത്താവിനെ ഭൂമിയിലേക്ക് വരേണ്ടി വന്നത്.
There were certain things that could not be done without the forgiveness of sins, and that is why he came to this world.
അതുകൊണ്ട് കുരിശുമരണം മൂലമുള്ള ദൈവത്തിന്റെ പാപക്ഷമ ദൈവത്തിന്റെ നീതിയുടെ പ്രദർശനമാണ്.
That is why the forgiveness of sin through the crucifixion of Christ is a display of his justice.
But neka contradiction onnu undaganda ennil neethi pravartikkuvan devathine karuna thoni ennadana adinatha right aayittulla oru statement.
The right statement is that to work justice in me God was merciful.
Hallelujah. നിങ്ങൾ ഇതിനെ രണ്ടിനെ അങ്ങ് രണ്ടായിട്ട് കാണണ്ട. ദൈവത്തിന്റെ കരുണയല്ല, ദൈവത്തിന്റെ നീതിയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ പ്രായോഗികമായി ചിന്തിക്കുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ പാപക്ഷമ ഏറ്റെടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്നോട് കർത്താവ് ക്ഷമിച്ചത്, സി, ഇവന്റെ പാപങ്ങൾ അങ്ങ് ക്ഷമിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ഒരു കരുണ എന്റെ മേലുണ്ടായി. ആ കരുണ കൊണ്ടാണ് ഞാൻ ക്ഷമിക്കപ്പെട്ടതെങ്കിൽ എന്റെ മനസ്സിൽ എപ്പോഴും വീഴ്ചകൾ വരുമ്പോൾ ഉണ്ടല്ലോ, വീണ്ടും വീണ്ടും കരുണ നിന്നോ, കരുണ തീർന്നു പോയോ, കരുണ കുറഞ്ഞു പോയോ എന്നുള്ള ചിന്ത വരും.
The main problem that if we start thinking that it is mercy that is the basis of the forgiveness of our sins is that when we repeat it again and again, it would really end up us questioning God whether his mercy has really dried up or not.
Ennal ennil needi nivartikkuvan vendi devathinu karuna thoni ennu parayunnathil thettilla.
But the fact that he wanted to work his justice and righteousness in me, he used his mercy, is not wrong.
Ningada paavangale shuddhigirippan thakkavannam devam endayi theernu vishwasthanum നീതിമാനുമായി തീർന്നു. ദൈവത്തിന് ഇനിയും നീതി നിവർത്തിച്ചേ പറ്റൂ.
It says here that if he confesses our sins, he is faithful and just. So if he has to forgive our sins, it is completely on the basis of justice and he has to deliver that justice.
Hallelujah. ഞാൻ ഇതെന്തുകൊണ്ട് പറയുന്നു അറിയോ?
The reason why I say this is this.
എല്ലാ പ്രവൃത്തികളും കഴിഞ്ഞ ശേഷം എന്നിലേക്ക് ആ പാപത്തിന്റെ ക്ഷമ വന്നു ചേരുന്നത് കേവലം കരുണയുടെ അടിസ്ഥാനത്തിലല്ല. കരുണയാണ് സകലത്തിന് മൂല കാരണം. പക്ഷെ എന്നിലേക്ക് ഞാനത് കർത്താവ് എൻ്റെതാക്കി തീർത്തത് അത് നീതി കൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം, ഞാൻ അഥവാ ഒരു പാപത്തിൽ വീണുപോയാലും ഞാൻ ദൈവത്തും കൂടെ ഏറ്റുപറയുമ്പോൾ തൻ്റെ നീതി നിമിത്തം, തൻ്റെ നീതി നിമിത്തം, തൻ്റെ നീതി നിമിത്തം, തൻ്റെ വിശ്വസ്തയും നീതി നിമിത്തം ദൈവത്തിന് ഇപ്പോഴും തൻ്റെ മകനായി തന്നെ എന്നെ കാണാനായിട്ട് കഴിയും. ഹല്ലേലൂയ.
That is why every time I sin, even though the basis of everything is mercy itself, but it is actual justice and righteousness because of which I receive that forgiveness. That is why every time I fall, I can claim before God that according to your justice and righteousness, you have to forgive me.
Hallelujah. ഞാൻ ഒരു ഭാഗം വായിച്ചു കേൾപ്പിക്കാം നിങ്ങളെ.
I would like to read a small passage.
എന്റെ പിഴ കർത്താവ് അടച്ചത് കരുണയുടെ സമീപനം കൊണ്ടാണ്. എന്നാൽ കാരുണ്യത്തിൻ്റെ പ്രവൃത്തി മൂലം നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ ഞാൻ സ്വതന്ത്രനായി പോകുകയല്ല. എൻ്റെ പാപം ക്ഷമിച്ചത് ദൈവത്തിൻ്റെ കരുണ നിമിത്തമാണ്. എന്നാൽ കാരുണ്യത്തിൻ്റെ പ്രവൃത്തി മൂലം നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ ഞാൻ സ്വതന്ത്രനായി പോകുകയല്ല. ഞാൻ സ്വതന്ത്രനായത് നീതി നടപ്പിൽ ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്നുകൂടെ ഞാൻ വായിക്കാം. ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ പ്രവൃത്തി മൂലം നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ ഞാൻ സ്വതന്ത്രനായി പോവുകയല്ല. നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ കാരുണ്യത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് സ്വതന്ത്രനായി പോകാൻ കഴിയത്തില്ല. ഇറ്റ് ഈസ് ഡിഫിക്കൽ. നിന്നെ കർത്താവിന് നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ ഫ്രീ ആക്കാൻ കഴിയണമെങ്കിൽ കാരുണ്യത്തിൻ്റെ പ്രവൃത്തി മാത്രം പോരാ, കാരുണ്യത്തിൻ്റെ പ്രവൃത്തി മൂലം ഉണ്ടായ നീതി നടപ്പിലായെങ്കിൽ മാത്രമേ നിനക്ക് ഈ പാപത്തിൽ നിന്ന് പൂർണ്ണമായ സ്വാതന്ത്ര്യം ലഭിക്കത്തുള്ളൂ. അപ്പം നീ റിസീവ് ചെയ്യുന്നത് അയ്യോ കരുണ മാത്രമെന്നുള്ള നിലയിലല്ല, നീ അത് റിസീവ് ചെയ്യുന്നത് ക്ഷമിക്കാൻ വിശ്വസ്തന് നീതിമാനുമായ ഒരുവനിൽ നിന്നാണ് അത് നീ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിന്റെ പാപക്ഷമ വളരെ ഡെപ്തുള്ളതാണ്. ഹല്ലേലൂയ. മനസ്സിലായോ? മനസ്സിലായി. എബ്രായലേഖനം 2:17 വാക്യം വായിക്കും.
ഹീബ്രൂസ് 2:17.
അതുകൊണ്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായച്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു.
ഹല്ലേലൂയ. അവൻ കരുണയുള്ളവനും വിശ്വസ്ത മഹാപുരോഹിതനും. സോഴ്സ് കരുണയാണ്, പക്ഷെ നടപ്പിൽ വന്നത് നീതി നിമിത്തമാണ്. അതുകൊണ്ടാണ് ഫെയ്ത്ത്ഫുൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഫെയ്ത്ത്ഫുൾ എന്ന് പറയുമ്പോൾ ഒരു കാര്യം ചെയ്യുവാൻ അവനിപ്പോൾ ബാധ്യതയുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ, എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ എൻ്റെ പാപത്തെ ഞാൻ ഏറ്റുപറയുമ്പോൾ അവന് വിശ്വസ്തനായേ പറ്റൂ. ഹി ഹാസ് ടു ബി ഫെയ്ത്ത്ഫുൾ. കാരണം ക്രൂശിൽ ദൈവം നീതി നടപ്പാക്കി. ഹി ഫുൾഫിൽ ഇറ്റ്. പിഴയടച്ചു, മറുവില കൊടുത്തു. അപ്പം മറുവില കൊടുത്ത ശേഷം ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവം എൻ്റെ പാപം ക്ഷമിക്കുന്നതിൽ എന്തായിത്തീരുകയാണ്? വിശ്വസ്തനായ പറ്റൂ. ബ്രദർ വിശ്വസ്തനല്ല എന്ന് ഒരാൾ എന്നോട് പറയുമ്പോൾ വിശ്വസ്തനാകേണ്ട ബാധ്യതയുള്ളത് എന്നതുകൊണ്ടല്ലേ അങ്ങനെ പറയുന്നത്? അല്ലേ? അല്ലേ?
I say that if a brother is faithless, I say that on the basis of the fact that he is bound to be faithful. That is why.
ബ്രദർ വിശ്വസ്തനല്ല എന്ന് എന്നോട് ഒരാളോട് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ, യു ആർ അൺഫെയ്ത്ത്ഫുൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ?
If a person claims that I am unfaithful, on what basis is he saying that?
ആ കാര്യത്തിൽ ബ്രദർ വിശ്വസ്തനാകേണ്ട ബാധ്യതയുണ്ടായിരുന്നു.
It's because I was bound to be faithful in that matter. That's why.
എന്നാൽ എനിക്ക് അതിന്റെ അത് ബാധ്യതയില്ലായിരുന്നെങ്കിൽ ഞാൻ അവിശ്വസ്തനായാലും സമയത്ത് വന്നില്ലെങ്കിലും കാശ് കൊടുത്തില്ല, ആരും എന്നോട് ചോദിക്കാൻ പോകുന്നില്ല.
If I have no responsibility or if I'm not bound to that, then no one will come and ask me.
അപ്പോൾ നമ്മുടെ മഹാപുരോഹിതൻ വിശ്വസ്തനാണെന്ന് പറയുമ്പോൾ അവൻ ഏതോ ഒരു കാര്യത്തിന് bound ആണ് എന്നാണ് അതിന്റെ അർത്ഥം.
So if the high priest is said to be faithful, he was bound to be faithful in some area.
എന്ത് കാരണത്താൽ?
What was the area?
എന്റെ പിഴ മുഴുവനും അടച്ചവൻ എനിക്ക് പ്രതിപുരുഷനായിട്ട് നിൽക്കുമ്പോൾ ദൈവത്തിന് നീതിമാനായ പറ്റൂ, നീതി നിവർത്തിച്ച പറ്റൂ. അല്ലെങ്കിൽ പാപക്ഷമയുടെ കാര്യത്തിൽ അനീതി ഉള്ളവനായിട്ട് ദൈവം വരും.
He had to, on the basis of that, he had to forgive my sins and he had to pay the complete ransom of my sins and he had to be faithful in that, and that was justice.
Hallelujah. കർത്താവായ യേശു ക്രിസ്തു കുരിശിൽ മരിച്ചത് നിമിത്തം ഇപ്പോൾ എൻ്റെ പാപം മുഴുവനും കൈകാര്യം ചെയ്യുന്നത് കരുണയുടെ അടിസ്ഥാനത്തിലല്ല, നീതിയുടെ അടിസ്ഥാനത്തിലാണ്.
ബിക്കോസ് ജീസസ് ക്രൈസ്റ്റ് ഡൈഡ് ഓൺ ദ ക്രോസ് ആൻഡ് പെയ്ഡ് ഫോർ ഓൾ മൈ സിൻസ്. ഇറ്റ് ഈസ് നോട്ട് ഓൺ ദ ബേസിസ് ഓഫ് മെർസി ബട്ട് കംപ്ലീറ്റ്ലി ഓൺ ദ ബേസിസ് ഓഫ് ജസ്റ്റിസ് ആൻഡ് റൈറ്റിയസ്നെസ്.
പാപം കൈകാര്യം ചെയ്യപ്പെട്ടത് കരുണ മൂലം നീതിയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ചിന്തിക്കുമ്പോൾ മാത്രമേ പാപക്ഷമ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ.
It's only when we realize that the forgiveness of sin is on the foundation of mercy through justice that we can really enjoy the forgiveness of sins.
Hallelujah. Hallelujah. റോമാലേഖനം എൻ്റെ 4-ാം അധ്യായത്തിൽ അതിലെ ദൈവശാസ്ത്രം കൂടെ നമുക്ക് നോക്കാം.
Romans chapter 4.
Before that, read 3:21.
Romans 3:21.
ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു.
ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നത് എന്താണെന്നറിയാവോ? എന്താ? വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവത്തിന്റെ നീതി ലഭിച്ചെ.
But now the righteousness of God has been manifested apart from the law, and what has been manifested, it is the righteousness of God.
Hallelujah. ഒരുവൻ ദൈവത്തോട് പാപം ഏറ്റു പറയുമ്പോൾ കരുണ കെട്ടിപ്പോവുകയല്ല. അവൻ ഇനി 25 വർഷം കഴിഞ്ഞ് ദൈവത്തോട് പാപം ഏറ്റു പറയുമ്പോഴും കരുണ കെട്ടിപ്പോവുകയല്ല. അവൻ എന്ത് കിട്ടിയാ പോകുന്നേ? നീതി കിട്ടിയാ പോകുന്നേ. ഒരു നീതിയുടെ അടിസ്ഥാനത്തിൽ ക്ഷമിക്കപ്പെട്ടത് എന്നതുകൊണ്ട് നിനക്ക് നല്ല ഉറപ്പോടെ ആ പാപക്ഷമ ആസ്വദിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു.
What I'm trying to say is that when we ask for forgiveness today, and even after 25 years when we ask for forgiveness from God, it is on the basis of this justice that I am really able to enjoy that forgiveness of sin rather than mercy.
Hallelujah. Praise the Lord. ഗരില്ല നിങ്ങൾ ഏതിലവില്ല ഇതൊക്കെ മനസ്സിലാക്കുന്നു.
I do not understand to what degree you can understand this.
ഒരു കല്യാണ വീട്ടിലെ തലേദിവസം പാർട്ടി നടക്കുക, പിറ്റേ ദിവസം കല്യാണം, തലേദിവസം അവിടെ വീട്ടിലെ പാർട്ടിയും വേണ്ടപ്പെട്ടവരെല്ലാം വന്ന് അവിടെ വിരുന്ന് നടക്കുക.
There was a reception party that was taking place in a house which was due for a marriage the next
ellavaru aanandhi nikkumbol oru manushan aa veettilekku keri varuga.
When everyone were joyful and celebrating, one man enters the home.
Avarude andarisha ella thagarkkunna nilayil adheham avadekku vannirikkana.
He comes to a reception of complete gloom.
Prashnam enna nareyo ee kalyanam veettile veettukaran iyalde inna lakshakanakkin rupa vaangichondu poirikkana adheham thirichu koduthittilla palisham koduthittilla kore naalayittu kalipichu nadakkana idheham aanengil correct samayathu vannu idu choikkanum vannirik.
The owner of the house had actually taken a huge debt from this man and had no intention of repaying it, but this man came exactly on that day to ask for the money back.
Bala undaki,
and there was a great problem that arose there.
Iyada mohanda kalyana nadakkum nadakkayirikkum ennalo nammada vishayalla, namukku nammada kaashu kittanam.
He said that I don't care whether the marriage takes place or not, I want my money back.
Palicha polum thannittilla,
he hasn't even paid the interest.
Bhagara bala,
there was a great havoc there.
Avada nadana aa olavum bahalum okke pettanu inga nischalavayi.
All of the celebration and joy completely stopped.
Appam bendukaril athyavashya uttaravaathulla aalu vannu parannu, cheta kalyanam nadakkana naaleyudutha kalyana aanu ee cherkante kalyana, please shemikanam namukku seriyaakka.
One of the elders of the family came forward and asked the person to just forgive and forget for the time being because of the marriage.
Uthiri veru vannittunda alangolam aakkarathu.
Many people came and requested him not to destroy the fund.
Appo ee vannayaalu parannu enna anariyo,
the person who came, he said this,
namukku oru prashnavum illa.
He said, I have no problem.
നമ്മള് അലങ്കോലം ആക്കത്തുമില്ല.
We I do not intend to disrupt it as well.
നിങ്ങളുടെ കല്യാണം നന്നായിട്ട് നടക്കും.
Let the marriage take place.
നമ്മുടെ പൈസ ഇങ്ങ തന്നാമതി.
Please give my money.
അല്ല ചേട്ടാ, അതേ ചേട്ടൻ നടങ്ങ. അല്ല, ഈ ആൾക്ക് തരാൻ പറ്റുമോ?
He starts asking the other people whether they can repay the money.
അപ്പൊ ഈ വന്ന ഈ പറയാനായിട്ട് ഈ മദ്യസം പഠിക്കാൻ വന്ന പുള്ളിയെ പിന്നെ കണ്ടേ ഇല്ല നമ്മൾ ആ ഭാഗത്തില്ല.
The person who had come to mediate in between the families, he was not even seen after that.
Appo pulli adutha eduthittu adutha bheeshani eduthittu,
and he started putting more such threats to them.
Thomas Uttiyada padaliyada moolil thale undengil naale iyada magante kalyanam nadakkumo illo namukku kaana.
He started threatening whether the marriage would take place if I really have a head on my shoulders.
അപ്പൊ അദ്ദേഹം പറഞ്ഞു വെച്ചാൽ എന്താ പറയുക, നാളെ കല്യാണ സമയത്ത് ഓൺ ദ സ്പോട്ടിൽ നമ്മുടെ പിള്ളേർ വരും, ഏതാ പുള്ളിയുടെ കൊട്ടേഷൻ ടീം വരും എന്ന് പറഞ്ഞ് പുള്ളി കാലെടുത്ത് വെക്കാൻ ഒരുങ്ങുമ്പം അതിനിടയിൽ വേറൊരു ബന്ധുക്കാരൻ ചാടി വീണു.
Immediately as he was threatening to kill one of them, one relative just jumps in between.
പുള്ളി പറഞ്ഞു,
and he said,
എത്ര വേണം?
How much do you want?
പുള്ളി പറഞ്ഞു, ഇത്രേ ഉള്ളൂ, 15 lakhs ഉള്ളെന്ന് പറഞ്ഞു.
He said, it's only 15 lakhs.
പലിശയുടെ കൂട്ടി,
ആൻഡ് ഇൻക്ലൂഡിംഗ് ദ ഇൻട്രസ്റ്റ്.
ഈ പലിശയും കൂടെ കൊടുത്തില്ല, നാളെ ഇനി കൊട്ടേഷൻ ആരെല്ലാം വന്നാലോ. പലിശയും കൂടെ എത്രയാ? പുള്ളി പറഞ്ഞു, 3 lakhs പലിശ.
ഹി സെഡ് ആൻ ഇൻട്രസ്റ്റ് ഓഫ് 3 lakhs.
18 lakhsത്തിന് ചെക്ക് ആ മനുഷ്യൻ അവിടെ വെച്ച് കൊടുത്തു.
ആൻഡ് അറ്റ് ദാറ്റ് മൊമെന്റ് ഇറ്റ്സെൽഫ് ഹി ഗേവ് എ ചെക്ക് ഓഫ് 18 lakhs ടു ദ മാൻ.
ഈ വന്നയാളുണ്ടല്ലോ,
ദ മാൻ ഹു കെയിം,
വളരെ സന്തോഷമായി. അവിടെ ജീരവെള്ളം വെച്ചിരുന്നു, അതും പുള്ളി എടുത്ത് കുടിച്ചേച്ച്. പുള്ളി പറഞ്ഞു, തോമസ് കുട്ടിക്ക് ഒരു പ്രശ്നവുമില്ല, അല്ലെങ്കിലും മണ്ട നമുക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത ആളല്ലേ.
He drank some water, cooled down and went out.
ഇതൊരു ചെറിയ എക്സാമ്പിൾ ആണ്, വലിയ ഡെപ്ത് ഉള്ള എക്സാമ്പിൾ ഒന്നുമല്ല.
It's just a small example that I mentioned.
എന്റെ ചിന്ത എന്താണെന്ന് അറിയാം, നാളെ ഈ കല്യാണ മണ്ഡപത്തിലേക്ക് അപ്പൻ, അമ്മ, അളിയന്മാര് ഇവരെല്ലാം അങ്ങോട്ട് പോകുമ്പോൾ കൊട്ടേഷൻകാരെ ഓർത്തുകൊണ്ട് പോകേണ്ട ആവശ്യമുണ്ടോ?
The same relatives who were being threatened there at their home, do they need to really fear any people who will come to do harm against them?
ഈ ന്യായം പറഞ്ഞു വെച്ചാലുള്ള പ്രോബ്ലം എന്നറിയോ, ബിരിയാണി കഴിക്കുന്ന ഇടയിലും കൊട്ടേഷൻകാർ വരുന്നുള്ളൊരു ചിന്ത വരും.
If you try to bring the law in between, they will always be afraid of the people who will come, even while eating.
കുരിശിൽ ഒരു ന്യായീകരണം നടന്നിട്ടില്ല, കുരിശിൽ നീതീകരണം നടന്നു.
There was no justification at the cross, but only righteousness.
Hallelujah. Hallelujah. പൂർണ്ണമായി തീർത്തു കൊടുത്തു.
It was complete on the cross.
നീതി നിവർത്തിച്ചു.
Our righteousness was fulfilled.
എന്റെ ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്നറിയോ, ഒരു മനുഷ്യൻ പാപം ഏറ്റു പറയുമ്പോൾ കയ്യിലോട്ട് കിട്ടുന്നത് കരുണയുടെ പ്രതിഫലനമാണോ നീതിയുടെ പ്രതിഫലനമാണോ എന്നാണ് ഞാൻ ചോദിച്ചത്.
The question that I am asking is, when a man raises his hands towards the heavens, is he receiving something out of mercy or out of justice?
കരുണയായിട്ടാണ് അത് മാത്രമാണ് നീ വാങ്ങിക്കുന്നെങ്കിൽ, കരുണയായിട്ട് മാത്രമാണ് വാങ്ങിക്കുന്നെങ്കിൽ ഓരോ സമയത്തും കരുണ നിന്നു പോകുമെന്നുള്ള ഭാരം വരും. നീതിയായിട്ടാണെന്ന് നീ റിസീവ് ചെയ്യുന്നെങ്കിൽ നിനക്കൊരു കാര്യം ഉറപ്പായിട്ട് മനസ്സിലാവും, എന്റെ ദൈവം വിശ്വസ്തനും നീതിമാനുമാണ് എന്റെ പാപത്തെ ക്ഷമിക്കുവാൻ.
If it is out of mercy that you are receiving, there will be a constant question about whether it will dry up today or tomorrow. But if it is out of justice, then you will know that God himself is faithful and just, and he will do it.
Hallelujah. Hallelujah. ഒരു സെന്റൻസ് കൂടെ നോക്കി വായിക്കുകയാണ്.
I'll just read one more sentence.
ദൈവം കരുണ കാണിച്ചതിലാണ് എനിക്ക് പാപബോധന ലഭിച്ചത് എന്ന് മാത്രമാണ് നീ ചിന്തിക്കുന്നതെങ്കിൽ, നീ അങ്ങനെ ചിന്തിക്കുന്നിടത്തോളം ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ക്ഷമിക്കുവാൻ ധാർമ്മികമായ കടമയില്ല എന്ന് നീ ചിലപ്പോൾ വിശ്വസിച്ചു പോയേക്കാം.
You may end up if you believe that it is out of mercy that God is forgiving you, then you may also end up believing that God really has no moral responsibility to forgive you out of his mercy.
അതുകൊണ്ട് ഞാൻ ഒന്നിലധികം പ്രാവശ്യം പാപം ചെയ്യുകയും കർത്താവിന്റെ കരുണ ഇടയ്ക്കിടയ്ക്ക് അങ്ങ് ചോർന്നു പോവുകയും ചെയ്യും.
And that is why even as I go on sinning, I would have this natural feeling that God's mercy is somewhere being leaked out.
നേരത്തെ ദൈവം അത് ചെയ്തു.
Earlier God did it.
പക്ഷേ ഇപ്പോൾ അത് അതിനുള്ള സാധ്യത കുറഞ്ഞു കുറഞ്ഞു വരുക, കാരണം അവന്റെ കരുണയാണല്ലോ എന്നോട് ക്ഷമിച്ചത്.
But now I may feel that mercy is going on reducing.
Hallelujah. ദൈവത്തിന്റെ എല്ലാ പ്രവൃത്തികളും തന്റെ സ്വഭാവത്തിൽ വ്യവസ്ഥാധിഷ്ഠിതമാണ്. ദൈവത്തിന്റെ കാര്യങ്ങളെല്ലാം തന്റെ സ്വഭാവത്തോട് കോൺട്രഡിക്ട് ചെയ്യാതെയാണ് നടപ്പിലാക്കുന്നത്.
All that God does is very much in context with his nature itself and never contradicts it.
Hallelujah. കരുണ തോന്നിയേക്കാം എന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെയും പിന്നെ ഒരു അവസരത്തിൽ വേറെയും മാറ്റി ചിന്തിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചല്ല പാപക്ഷമയിൽ ഞാൻ കാണുന്നത്.
It is not a God with respect to the forgiveness of sin that I see with sin or with mercy or with respect to something else.
ഒന്ന് യോഹന്നാൻ 1:9 പറഞ്ഞതുപോലെ ദൈവം നീതിമാനാകയാൽ ക്ഷമിക്കാതിരിക്കുന്നത് അനീതിയും അധാർമികതയുമായി തീരും. ഒരുവൻ പാപമേറ്റു പറഞ്ഞാൽ കർത്താവ് ക്ഷമിക്കാതിരിക്കുന്നത് അനീതിയും അധാർമികതയുമായിരിക്കും. പുത്രനെ കൊടുത്തതിലൂടെ കർത്താവ് നമുക്കൊരു മഹാപുരോഹിതനെ തന്നിരിക്കുകയാണ്, നീതി നിവർത്തിപ്പാൻ കഴിയുന്ന ഒരു മഹാപുരോഹിതനെ. അതുകൊണ്ട് 1 യോഹന്നാൻ 1:9 നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, കർത്താവിന്റെ സന്നിധിയിൽ ഒരു മനുഷ്യൻ ഹൃദയപൂർവ്വം പാപം ഏറ്റു പറയുമ്പോൾ സ്പോട്ടിൽ അത് ഹിമം പോലെ വെളുപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവം അനീതിയും അധാർമികതയും ഉള്ളവനായി മാറും.
We must understand on the basis of verse 9 that if we confess our sins and he does not forgive our sins, then he is unfaithful and unjust, and we know that is not God's character. So that is the reason why he sent his son Jesus Christ to die for us. And immediately as we ask for the forgiveness of our sins, if our sins are not made as white as snow, then he is becoming unjust and unrighteous.
ദൈവത്തിന്റെ പാപമോചനത്തിന്റെ സാധ്യതയെ ചോദ്യം ചെയ്യുന്നത് ദൈവത്തിന്റെ ധാർമ്മികതയെ തന്നെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമായി തീരും.
The questioning of the ability of God to forgive our sins is basically questioning his ability to be righteous and just.
Hallelujah. അതുകൊണ്ട് നമുക്ക് മൂന്നാമത്തെ അധ്യായത്തിലെ 25-26 വാക്യം പെട്ടെന്ന് വായിച്ച് അവസാനിപ്പിക്കാം.
വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പുറമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പാൻ താൻ നീതിമാനും യേശു വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നതിനും ആകേണ്ടതിന് ഈ കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ തന്നെ അങ്ങനെ ചെയ്തു.
ഹല്ലേലൂയ. ദൈവം പ്രദർശിപ്പിച്ചത് എന്താ?
What is it that God really displayed?
എന്താ പ്രദർശിപ്പിച്ചത്?
What did God display?
നീതി.
It was righteousness.
എന്തു മൂലമാണ് നീതി പ്രദർശിപ്പിക്കപ്പെട്ടത്?
What was the way in which he did that?
തന്റെ കരുണ നിമിത്തം.
Through his mercy.
കരുണ നിമിത്തമാണ് ഇതെല്ലാം സംഭവിച്ചത്.
It happened through mercy.
സ്നേഹം നിമിത്തമാണ് ഇതെല്ലാം സംഭവിച്ചത്.
It all happened through love.
പക്ഷേ അത് പ്രദർശിപ്പിച്ചു വന്നപ്പോൾ.
But when it came to displaying.
നീതിയായിട്ടാണ് പ്രദർശിപ്പിക്കപ്പെട്ടത്.
It was operational through justice.
ഔദാര്യമായിട്ടല്ല.
It was not as a gift.
Needy aayittu.
It was through righteousness.
Yeshuvine vilichapeshikkunna evanum rakshikkappedum ennillengil devam adharmiganayi theerathakkavannam thanne neediyana karthavu pradarshippichu.
God shows his justice and righteousness in this, that everyone who calls out on the name of the Lord Jesus, if they are not saved, he stands unjust and unrighteous.
4th adhyayinte 5th vakyam vaikka.
4 and verse 5.
എങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യന്റെ ഭാഗ്യം ദാവീദ് വർണ്ണിക്കുന്നത്. അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യ
മതി. അങ്ങനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം എന്തായിട്ടാ കണക്കിടുന്നേ? നിന്നിൽ എങ്ങനെയാണ് അത് വരവ് വെക്കുന്നത്?
It says, believing in him who justifies the ungodly, his faith is counted as as righteousness.
Verse 24 and 25.
നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുന്ന ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്ക് കണക്കിടുവാനുള്ളതാകിയാൽ തന്നെ.
എന്താണ് കണക്കിടുന്നത്? എന്താ കണക്കിട്ടിരിക്കുന്നത്? നീതിയാണ് കണക്കിട്ടത്.
It has been counted to us as righteousness.
നിങ്ങൾ പാപമേറ്റി പറയുമ്പോൾ നിങ്ങൾ കണക്ക് വെക്കുന്ന എന്താണ്?
What is it that is counted to us when we ask for forgiveness?
The righteousness of God.
It is the righteousness of God.
Hallelujah. Hallelujah. വിശ്വസിക്ക പ്രിയമുള്ളവരെ, ഇതിൽ നിന്ന് ഇതിൽ കൂടെ മാത്രമേ ഒരു മനുഷ്യനെ തുടർമാനമായി കർത്താവിന്റെ പാപക്ഷമ ആസ്വദിക്കാനും റിയൽ പാപബോധത്തിൽ റിയൽ ആയിട്ട് പാപത്തെ ഏറ്റുപറഞ്ഞ് നിനക്ക് നിരന്തരം ശുദ്ധീകരണത്തിൽ ജീവിക്കാനും കഴിയത്തുള്ളൂ.
Let us believe this, my dear brothers and sisters, because it is only through this that we can continuously enjoy the forgiveness that God gives us.
യേശുക്രിസ്തു ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു.
Jesus prayed a prayer like this.
കർത്താവേ, ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ മക്കളും ഇരിക്കേണ്ടതിന്,
where I am sitting, there my children also be sit.
എന്താണ് നീതീകരണം?
What is righteousness?
നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, the right stand with God.
It is a right standing with God.
ദൈവത്തോട് ഒപ്പം നിൽക്കാനുള്ള നിൽപ്പ്.
It is a standing that makes us eligible to stand with him.
യേശു എന്താ പ്രാർത്ഥിച്ചേ?
What did Jesus pray?
ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ മക്കളും ഇരിക്കേണ്ടതിന്.
That where I sit, my children also may be.
ദൈവത്തോട് ഒപ്പം ഇരുത്തുക എന്നതായിരുന്നു യേശുവിന്റെ പിതാവിന്റെ ആഗ്രഹം.
The desire of the Father and Jesus is that we should sit along with him.
അതിനെ
and for that
കർത്താവിനെ
Jesus
അതികഠിനമായ ഒരു കാര്യം ചെയ്യേണ്ടി വന്നു.
പുത്രന്റെ
ജീവിതം,
ഹിസ് ലൈഫ്,
പുത്രന്റെ മരണം,
ഹിസ് ഡെത്ത്,
പുത്രന്റെ പുനരുത്ഥാനം,
ഹിസ് റെസറക്ഷൻ.
ആരും ചിന്തിക്കരുത്,
ലെറ്റ് നോ വൺ തിങ്ക്,
യേശുവിന്റെ മരണം കൊണ്ടാണ് എല്ലാം സാധിച്ചതെന്ന്.
ദാറ്റ് ജീസസ് ഡെത്ത് അലോൺ അച്ചീവ്ഡ് എവരിതിങ്.
മരണത്തിന് മുമ്പ് പാപമില്ലാത്ത ഒരുവനാണ് പാപമാക്കപ്പെടേണ്ടത് കൊണ്ട് പാപമില്ലാതെ ജീവിക്കേണ്ട ഒരു യേശു ആവശ്യമായിരുന്നു.
ഇറ്റ് വാസ് ബിക്കോസ് എ മാൻ ഹു ന്യൂ നോ സിൻ ഹാഡ് ടു ബി മേഡ് സിൻ.
പാപമില്ലാതെ ജീവിക്കുന്ന യേശു മാത്രം പോരായിരുന്നു, പാപത്തിന് പരിഹാരമായി കുരിശിൽ മരിക്കേണ്ട ഒരു യേശു ഉണ്ടായിരുന്നു.
ഇറ്റ് വാസ് നോട്ട് ഇനഫ് ഫോർ ജീസസ് വിതൗട്ട് സിൻ ടു ലിവ്, ബട്ട് ഇറ്റ് വാസ് ഓൾസോ റിക്വയർഡ് ഫോർ ഹിം ടു ഡൈ.
പാപത്തിന് വേണ്ടി മരിക്കുന്ന ഒരു യേശു ക്രിസ്തു മാത്രം പോരായിരുന്നു, മരണത്തെയും പാതാളത്തെയും ജയിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു യേശുവും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ വിശ്വസിക്കുന്നവന്റെ മുകളിൽ അത് നീതിയായി കണക്കിടത്തുള്ളൂ.
And not only the Jesus who died on the cross was needed, but also the Jesus who rose up and resurrected and won victory over death and
ee kaaryangal ninnil ee nilayil thanne vannu nilkanam ennulla devathinte aagraham veludayirikkunnathukonde ente hrudayathile santosham enna ennariyavo oru manushyan devathengilekke ente devame ennu nilavilichu paavam ettu parayumbol swargathile ee devathine adibhayangara santoshamaana mudakkiya muluvanum mudakku oruvante ullilekke devam angu konduvirukayanu.
And my greatest delight is in this fact that when a man sincerely cries out to God to forgive his sins, that the same God who paid such a great price to see the forgiveness of sins in that man immediately transfers all of it into him.
സ്വർണ്ണത്തിന്റെ വില കൊടുത്ത ശേഷം ചെമ്പ് ലഭിച്ചാൽ നിങ്ങൾക്ക് തൃപ്തിയാവോ?
If you pay the price for gold and receive bronze, will you be satisfied with that?
ഇല്ല. സ്വർഗത്തിലെ ദൈവത്തിന് സ്വർണത്തിന്റെ വില കൊടുത്ത ശേഷം കുറഞ്ഞ വർഷം തിരിച്ചു കിട്ടേണ്ടത് സ്വർണമെങ്കിലും ആയിരിക്കണം.
സോ ഇഫ് എ ഹെവൻലി ഫാദർ പേഡ് എ ഹെവൻലി പ്രൈസ് ഫോർ അസ്, ദെൻ ഹി മസ്റ്റ് റിസീവ് സംതിങ് ഈക്വാലന്റ് ബാക്ക്.
ഹല്ലേലൂയ. സ്വർഗം അവന്റെ ഉത്തമമായതിനെ കൊടുത്ത ശേഷം സ്വർഗത്തിന് തിരിച്ചു കിട്ടേണ്ടത് നീതിയിൽ വസിപ്പാൻ കഴിയുന്ന, പുത്രനോട് കൂടെ ഇരിക്കാൻ കഴിയുന്ന ഒരു കൂട്ടം ജനത്തെയാണെന്ന് കർത്താവിന്റെ ഹൃദയത്തിലെ സ്വപ്നം വന്നു കഴിഞ്ഞപ്പോൾ ചെലവൊന്നും കർത്താവ് നോക്കിയില്ല, സ്വർണം കൊടുത്തു. തിരിച്ചവന് കിട്ടിയത് ചെമ്പല്ല, കൊടുത്ത സ്വർണത്തിനൊത്തവണ്ണം അവന് സ്വർണത്തെ തന്നെ വേണമെന്നുള്ള അവന്റെ അതിയായ ആഗ്രഹമാണ് നീതിയുടെ പ്രദർശനമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
And the same father who saw this dream of all of us sitting with Jesus and the Father and ruling with him for eternities, when he saw this dream, he did not stop at anything to pay a price, and he gave all that he had so that he would receive an equivalent price in gold.
എന്റെ മക്കൾ എന്റെ കൂടെ ഇരിക്കണം.
He desired that his children would be
ഞാൻ ഇരിക്കുന്നിടത്ത് അവർ ഇരിക്കണം.
And he said, where I sit, they also may be.
എന്തിനായിരിക്കണ്ടേ?
And why is it so?
അവർ എന്റെ മഹത്വം കാണേണ്ടതിന്.
So that they may see my glory.
കൊലോസ്യലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു.
In Colossians we read like this.
നാം ദൈവത്തിന് മുമ്പിൽ നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിൽക്കേണ്ടതിന് നിൽപ്പും ഇരിപ്പും ദൈവം തന്നത് നീതിയുടെ പ്രദർശനത്തിലാണ്.
So that we may stand completely blameless and righteous before him, our standing as well as our seating is to be in him.
എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ, നീ അലുമിനിയം സ്വപ്നം കാണുമ്പോൾ ദൈവം ഡയമണ്ടാ സ്വപ്നം കാണുന്നു.
My dear children, when we are looking our dreams of aluminium, God is looking at dreams of gold.
ആവശ്യമ ലഭിച്ചപ്പോൾ നിന്റെ കയ്യിലേക്ക് വന്ന അലുമിനിയം പാത്രമല്ല വന്നെ.
When we receive the forgiveness of sin, it was not an aluminium vessel that came to our hands.
നീ ദൈവത്തിന് മുമ്പിൽ എപ്പോഴൊക്കെ കരഞ്ഞിട്ടുണ്ടോ, അപ്പോൾ നീ ഏറ്റു വാങ്ങിയത് എന്താണെന്നറിയോ, ചെലവഴിച്ചത് എന്താണോ ഡയമണ്ട് ആണോ, അത് തന്നെയാണ് നിനക്ക് ഡയമണ്ട് ആയിട്ട് ലഭിച്ചിരിക്കുന്നത്.
If whenever you cried out to God for mercy, you received an absolute dazzling shining diamond.
Hallelujah. ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എന്താണെന്നറിയോ?
You know what is the best part about this?
എനിക്ക് സന്തോഷകരമായത്,
the thing that really gives me great joy,
യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ,
when Jesus died on the cross,
തനിക്ക് വേണ്ടി മരിക്കേണ്ട ആവശ്യമില്ലായിരുന്നുകൊണ്ട്,
he did not have to die for himself,
100% നമുക്ക് തന്നെ കിട്ടിയെന്നുള്ള,
and the fact that we ourselves have received the complete gift,
സ്വന്ത പാപത്തിനോട് 25% കൊടുക്കേണ്ടി വന്നിരുന്നെങ്കിൽ കിട്ടുന്നത് നമുക്ക് 75 ഉള്ളായിരുന്നു, അതല്ലാതെ നമ്മൾ വീതിക്കേണ്ടി വന്നേനെ.
If he would have to give 25% for himself, we would have to distribute the remaining 75.
എല്ലാ മഹാപുരോഹിതന്മാരും സ്വന്ത പാപങ്ങൾക്ക് വേണ്ടി കൂടെ യാഗമർപ്പിച്ച ശേഷമാണ് മനുഷ്യർക്ക് വേണ്ടി യാഗം അർപ്പിക്കേണ്ടത്. എന്നാൽ എന്റെ യേശു ചെലവഴിച്ചത് മുഴുവനും തനിക്ക് വേണ്ടി ഒന്നുപോലും ചെലവഴിക്കേണ്ടി വന്നില്ല എന്നതുകൊണ്ട് മുഴുവനും മുടക്കിയ മുതൽ നിന്നിൽ വരവ് വെച്ചിരിക്കുകയാണ്. കാരണം അവൻ സ്വർണം കൊടുത്തിട്ട് അവന് സ്വർണം തന്നെ വേണമെന്നുള്ളതായിരുന്നു അവന്റെ ആഗ്രഹം.
We read that the high priest always went and gave sacrifice both for his sins and the sins of the people, so it was always a differentiated one. But in the case of Jesus, when he came and paid the price for our sins, it was completely for us. We have received the complete blessing of what he did.
Hallelujah. Hallelujah. State school il padikuna pullarada shoe kanda ariya, state syllabus, state sarkar school il padikuna pullarada shoe.
If you look at the shoes of the children who study in government schools, we can easily recognize them.
Public school padikunnavante shoe kandal ariya,
we know the shoes of the students who study in public schools.
State school padikunna pillarude shoe engane irikkum?
How do you think the shoes of the state run children would be?
Indakka kaanam jaanam kaanum
cheli kaanum manure on it, there will be uncleanliness on it,
adu pottiitta adel kore thayilokka kaanum.
The shoes would be broken and they'll be stitched up in many places.
Public school padikunnavante,
but the one who studies in a public school,
alla polish edayikkune,
it'll be shining and polished.
Hallelujah. Hallelujah. Kartavu kurisil muluvanum ninakkayittu thalavidicha shesham ninne kartavu nirthunnathu ee sarkar school il padikkuna, sorry, sarkar school il padikkuna oru kuttiyeyum thaalthi parayalla, enikku ethum sagadhaavu ullathu ee sarkari school il padikkuna pillara, pakshe kartavu ninne nirthiyirikkunnathu. Hallelujah. Aa maangakara veena shattu ബട്ടൺസ് തെറ്റിച്ച് കുത്തിയ ആ ഷട്ടും കീറിയ ഷൂ തയ്ച്ചു വെച്ച ശേഷം ബൈക്കിൻ്റെ ഒക്കെ പുറകെ ചേട്ടാ ഒരു ലിഫ്റ്റ് തരണമേ എന്ന് പറഞ്ഞ് ഓടുന്ന ആ സർക്കാർ സ്കൂളിലെ പിള്ളേരെ അവസ്ഥയിൽ നിന്ന് ദൈവം നിന്നെ മാറ്റിയ ശേഷം കർത്താവ് ഓരോ ദിവസവും പുതിയ വസ്ത്രവിടത്തക്കവണ്ണമുള്ള നീതിയുടെ വസ്ത്രം ധരിപ്പിച്ച് ദൈവം നിന്നെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തിയിരിക്കുകയാണ്. നിങ്ങളൊരു കാര്യം ആഗ്രഹിക്കണം, അവൻ ഇത്രയും കൊടുത്ത ശേഷം ഇത്രയെങ്കിലും നിന്നിൽ കാണണം. ഹല്ലേലൂയ. ഒരു കാര്യം ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം, നിനക്ക് വ്യത്യസ്തമായി പോകാൻ ഒത്തിരി കാരണമുണ്ട്, വ്യത്യസ്തനായി ജീവിപ്പാൻ 10,000 കാരണമുണ്ട്. ഹല്ലേലൂയ. ഏത് സമയത്തും വ്യത്യസ്തനായി ജീവിപ്പാൻ നിനക്ക് കാരണമുണ്ട്. ഇപ്പോൾ നീ വ്യത്യസ്തനല്ലാത്തവനായി ജീവിക്കുന്നെങ്കിലും ഒരു നിമിഷം മതി നിനക്ക് വ്യത്യസ്തനായി ജീവിക്കാനായിട്ട്. ഹല്ലേലൂയ. പിശാചനോട് തിരിഞ്ഞു നിന്നിട്ട് ഗെറ്റ് ബിഹൈൻഡ് മീ സാറ്റാൻ എന്ന് പറയാനുള്ള വകുപ്പ് കൈപ്പറ്റി നടക്കുന്നവനാ നീ, അത് നിന്റെ കൈക്കാത്തുണ്ട്. പക്ഷേ നീ ഇപ്പോൾ അതിനോട് താതാത്മ്യപ്പെട്ടു പോവുകയാണ്. കാരണം അവൻ നിന്നോട് പറഞ്ഞതിനാണെന്നറിയോ, ഈ ബ്രദർ പറഞ്ഞ നീതിയല്ലാടെ വായി ഇങ്ങനെ പിടിച്ച് ഇതൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ എന്തുമാത്രം എളുപ്പം ഇപ്പം ഈ വലിക്കുന്ന ആ വീഡിയോ അങ്ങ് വലിച്ച കാര്യം തന്നെ. ഫ്രൈസലോ, ഇന്ന് പകൽക്കാലം ആ ബോഷ്കളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ അഴിയണം. കുഞ്ഞ, ഞാൻ പറയട്ടെ, കാൽവറി ക്രൂശ് സെന്റിമെന്റ്സിന്റെ ഇടം മാത്രമല്ല, പാപത്തെ പൊട്ടിച്ച ശക്തിയുടെ വെളിപ്പാട് കൂടെയാണ് അവിടെ. ഹല്ലേലൂയ. കേവലം കരയാൻ മാത്രമല്ല കുരിശിന്റെ ചുവട്ടിൽ നീ വരേണ്ടത്, നിന്റെ അകത്തേറിയ വർഷങ്ങളായി ബന്ധിച്ച് നിന്നിരിക്കുന്ന പാപത്തിന്റെ ബന്ധനത്തെ അതിന്റെ ശക്തിയോടെ പൊട്ടിച്ചു കളയാൻ കുരിശ് ശക്തിയുള്ളതാണ്. ഹല്ലേലൂയ. അവിടെ നിനക്ക് വ്യത്യസ്തനായി വന്നു പോകാനുള്ള വകുപ്പുണ്ട്, അവിടെ നിനക്ക് വകുപ്പുണ്ട്. തിരിഞ്ഞു നിന്ന് പിശാചിനോട് ഗെറ്റ് ബിഹൈൻഡ് മീ എന്ന് പറയാൻ നിനക്ക് വകുപ്പുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത്, കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും. അടുത്ത വാക്കെന്താ? നിന്റെ സാക്ഷിയിൻ വചനം എവിടുന്ന് കിട്ടിയതാ? കുഞ്ഞാടിന്റെ രക്തം ഹേതുവായി. കുഞ്ഞാട് നിന്റെ പാപത്തിന് മറുവിലിയായി തീർന്നപ്പോൾ നിനക്ക് കിട്ടിയത് എന്താണെന്നറിയോ? വായിൽ സാക്ഷിയിൻ വചനം കിട്ടി. ഇനി നിനക്ക് അവനെ നോക്കി പറയാം, നീ നിന്റെ പാട്ടിന് പോടാന്ന്. ഹല്ലേലൂയ. പക്ഷെ കുഞ്ഞാടിന്റെ രക്തത്താൽ മാത്രമേ സാക്ഷിയിൻ വചനം കിട്ടത്തുള്ളൂ. സാക്ഷിയിൻ വചനം കിട്ടിയവർ എത്ര പേരാ? പലർക്കും കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകല് പ്രാപിച്ച് സാക്ഷി വചനം കിട്ടിയില്ല. കാരണം അവര് കരുണയുടെ അടിസ്ഥാനത്തിൽ മാത്രമാ പാപക്ഷമ കണ്ടത്, നീതിയുടെ അടിസ്ഥാനത്തിൽ അവരെ കണ്ടില്ല. ഹല്ലേലൂയ. ഇത് നിങ്ങൾക്ക് തിരിഞ്ഞെന്ന് പറയാവോ? അങ്ങനെ പറയാവോ? ഹല്ലേലൂയ. ഒരു ദൈവത്തിന്റെ സന്നിധിയിൽ നീ ഹൃദയംഗമായിട്ട് നിന്നെ തന്നെ അർപ്പിച്ച ശേഷം തിരിഞ്ഞിന്നിട്ട് പറയണം, ഹല്ലേലൂയ, വകുപ്പുണ്ട്. പണ്ടായിരുന്നു സ്റ്റേറ്റ് സ്കൂളിൽ പഠിച്ചത്, ഇപ്പോൾ പബ്ലിക് സ്കൂളിലാണ്. ഹല്ലേലൂയ. എന്നെ പൂർണ്ണമായിട്ട് നീതിയുടെ വസ്ത്രം ധരിപ്പിക്കാൻ കഴിയുന്ന സമ്പന്നനായ ഒരു അപ്പന്റെ മകനായിട്ടാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് എന്ന് നീ ഉറക്കെ പറയണം. ഹല്ലേലൂയ. അല്ലെങ്കിലുണ്ടല്ലോ, നിനക്കത് ആസ്വദിക്കാൻ പറ്റത്തില്ല. ഈ മാർട്ടിൻ ലൂതറിൻ്റെ ഒരു കഥയുണ്ട്, നിങ്ങളെല്ലാം വായിച്ചിട്ടും പറഞ്ഞിട്ടും ഒക്കെയുള്ള. മാർട്ടിൻ ലൂതറിൻ്റെ അടുക്കൽ വന്ന് പിശാചി പറഞ്ഞു, മാർട്ടിൻ ലൂതറെ, നീ ഇന്ന പാപങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം മാർട്ടിൻ ലൂതർ തിരിച്ചെന്താ പറഞ്ഞെന്നറിയോ? നീ ഇപ്പം പറഞ്ഞ ലിസ്റ്റിൻ്റെ അകത്ത് ഒത്തിരി കാര്യങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട്, ഇത് നീ ഇത് പറയാത്ത പലതും ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പിശാചിനോട് മാർട്ടിൻ ലൂതർ പറഞ്ഞു, പിന്നെ ഈ കാര്യം കൂടെ, യേശുവിൻ്റെ രക്തം എൻ്റെ സകല ഭാവവും പോയി ശുദ്ധീകരിച്ച കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്കണേന്ന് പറഞ്ഞു. പിന്നെ ആ പുള്ളി അവിടെ നിന്നില്ല. ഒരു സഹോദരൻ പറഞ്ഞ സാക്ഷി എന്നെ വളരെ സന്തോഷിപ്പിച്ചു. വളരെ മോശമായി നടന്ന ഒരു മനുഷ്യൻ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുക യേശുവിനെ കുറിച്ച്. പണ്ട് മോശമായിട്ട് നടന്ന അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ വെള്ളം അടിച്ചിട്ട് പന്തലി വന്നു, കുഞ്ഞുഞ്ഞെ പണ്ട് നമ്മൾ ഒരുമിച്ച് വെള്ളം അടിച്ച് നടന്നതല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് പറഞ്ഞു, അല്ല പണ്ട് നമ്മൾ ഒരുമിച്ച് വ്യഭിചരിച്ച് കൂടെ നടന്നതല്ലേ എന്ന് പുള്ളി സേജ എന്ന് പറയുമ്പോൾ ഈ വന്ന് പറഞ്ഞവൻ സേജ അവിടെ നിന്ന് ഓടി. പക്ഷേ സേജ നിന്ന് അവിടെ വന്ന് പിന്നെയും പ്രസംഗിക്കുക. കാരണം എന്താണെന്നറിയോ? അവന് വകുപ്പ് കയ്യിലുണ്ട്, അവന് വകുപ്പ് കയ്യിലുണ്ട്. ഹല്ലേലൂയ. ഈ കുറേ വർഷങ്ങൾക്കും പീനിയായിലുള്ള ഒരു സഭയിൽ ഞാൻ പ്രസംഗിക്കാൻ പോയി, 10-18 വർഷം മുമ്പാണ്. ഒത്തിരി പേരുള്ള ഒരു സഭയാണ് ഞാൻ താമസിച്ചത് തന്നെ. പക്ഷെ ഞാനവിടെ ഒരു കാര്യം കണ്ടത്, ആ മലയാളി അല്ലാത്തൊരു മനുഷ്യൻ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ കുറ്റി രോമം, തടിച്ച ശരീരം, ബീഡിയൊക്കെ വലിച്ച് ചുണ്ടൊക്കെ കറുത്തിരിക്കുകയാണ്, ബട്ടൺ 12 എണ്ണം ഫ്രണ്ടിലില്ല, ആഞ്ഞ് കൈയടിച്ച് ആവേശത്തോടെ പുള്ളി സന്തോഷിച്ച ദൈവത്തിൽ ആരാധിക്കുകയാണ്. ബാക്കിയോടെ എനിക്ക് അറിയാവുന്നവരും വേണ്ടപ്പെട്ടവരുമായി പലരുമുണ്ട്. അവരെല്ലാവരും വളരെ രക്തധമനികൾ പൊട്ടാതിരിക്കാനും സൂക്ഷിച്ചുകൊണ്ട് വളരെ സാവകാശം കൈയടിച്ചുകൊണ്ടിരിക്കുക. ഈ മനുഷ്യനെല്ലാം മറന്ന് കൈയടിക്കുക. ഞാൻ ഈ മനുഷ്യനെ നോക്കി, അന്ന് ഞാൻ ആരാധിച്ചില്ല, ഞാൻ ഈ മനുഷ്യനെ നോക്കി, ഇടയ്ക്കിടയ്ക്കെല്ലാം നോക്കി. പ്രസംഗം കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, പാസ്റ്ററോട്, ഇത് ആരാ പുള്ളി എന്ന് ചോദിച്ചു. അപ്പം പുള്ളി പറഞ്ഞു, 14 വർഷം ജീവപര്യന്തം കഴിഞ്ഞ ശേഷം ഇറങ്ങിയതാ, ഒരു മാസമുള്ള ഇറങ്ങിയിട്ട് നമ്മുടെ ഇവിടെയാ കൂട്ടായ്മ കൂടുന്നു. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, എന്താണ് ഈ ഗ്രേസിക്കുട്ടിയൊക്കെ ചുമ്മാ അവിടെ ഇരിക്കുന്നുള്ള കാര്യം പിടികിട്ടി. എന്നാ സംഭവം എന്നറിയാവോ? എന്നാ സംഭവം? അയാൾ ആ പീനിയ ഇൻഡസ്ട്രിയൽ ഏരിയയിലെ നമ്പർ 1 റൌഡിയും പിടിച്ചുപറിക്കാരനും ഗുണ്ടാ പിരിവുകാരനുമായിരുന്നു. ഏതോ ഒരു മർഡർ കേസിൽ പിടിക്കപ്പെട്ട് ജയിലിൽ കിടന്നപ്പോൾ സുവിശേഷം കേട്ട് പരോളി വന്ന് ഈ ചർച്ചി വന്ന, മലയാളമൊന്നും അറിയത്തില്ല, പക്ഷേ പുള്ളി കർത്താവിനെ ആസ്വദിക്കുകയാണ്. ഹല്ലേലൂയ. അന്ന് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്, ഏറെ ഇളച്ച് കിട്ടിയവൻ ഏറെ സന്തോഷിക്കും. അപ്പം എൻ്റെ ചോദ്യം, അങ്ങേ റോയിലിരുന്ന ഗ്രേസിക്കുട്ടിക്കും ഇങ്ങേ ഈ ഫ്രണ്ടിൽ ജീവപര്യന്ത തടവിന് ശേഷം പുറത്തു വന്ന ഈ പുള്ളിക്കും എന്താ രണ്ട് രീതിയിലാണ് ദൈവം ഇളച്ചു കൊടുത്തത്? അല്ല, രണ്ടുപേർക്കും ഒരേ രീതിയിൽ ഇളച്ചു കൊടുത്തത്, എനിക്കും വിനോയ് സോഹറിന് ഒരേ അളവിൽ ഇളച്ചു കൊടുത്തത്. പക്ഷേ ഞങ്ങൾ രണ്ടും അത് അക്നോളജ് ചെയ്തതിൻ്റെ വ്യത്യാസമാ ഞങ്ങളുടെ ആരാധനയുടെ വ്യത്യാസം. ഹല്ലേലൂയ. ഞങ്ങൾ രണ്ടും അത് അക്നോളജ് ചെയ്തതിൻ്റെ വ്യത്യാസമാ ഞങ്ങളുടെ വേലയുടെ വ്യത്യാസം. നീ അത് അക്നോളജ് ചെയ്താൽ നിന്റെ ജീവിതവും നിന്റെ മാങ്ങായും പഴുക്കും. ഹല്ലേലൂയ. നീതി സ്വീകരിച്ചവനായി നിൽക്കുക, വഴപ്പാകെ നിൽക്കുക. ഇവിടെ കണ്ണുകൾ അടയ്ക്കുക.
ശേഷം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥനായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.